بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم دمر أعداءنا وأعداء الدين، مزقهم كل ممزق، فرق جمعهم وفل حدهم وأقل عددهم. اللهم لا تبلغهم الآمال، انصر من نصر دين سيدنا محمد صلى الله عليه وسلم، اجعلنا منهم، وخذل من خذل دين سيدنا محمد صلى الله عليه وسلم، ولا تجعلنا منهم. اللهم حبب إلينا الإيمان وزينه في قلوبنا، وكره إلينا الكفر والفسوق والعصيان، واجعلنا من الراشدين. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه. اللهم إنا عبادك وبنو عبادك وبنو إمائك، ناصيتنا بيدك، ماض فينا حكمك، عدل فينا قضاؤك. نسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك، أن تجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وشفاء صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا، وسائقنا إلى جناتك، جنات النعيم، مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم بارك لنا في شعبان وبلغنا رمضان يا رب العالمين. اللهم يا حي يا قيوم، نسألك باسمك الأعظم وبأسمائك الحسنى وبصفاتك العلى وبالأعمال الصالحات، رب جبريل وميكال وإسرافيل ومحمد صلى الله عليه وسلم، أن تغفر ذنوبنا وتستر عيوبنا وتحسن أخلاقنا وتوسع أرزاقنا وتشفي أسقامنا وتعافي آلامنا، وأن تدفع عنا وعن جميع أمة محمد صلى الله عليه وسلم كل هم وغم وحزن ومصيبة وآفة وعافة وقحط وبلية ومرض ومشقة ووباء. توفنا وإياهم مسلمين، وألحقنا وإياهم بالصالحين. اللهم لا تزغ قلوبنا بعد إذ هديتنا، وهب لنا من لدنك رحمة، إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين، واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمين، برحمتك يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم، إن زلزلة الساعة شيء عظيم. يوم ترونها تذهل كل مرضعة عما أرضعت، وتضع كل ذات حمل حملها، وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. ബഹുമാനികളെ, വിശുദ്ധ മദീനവാസികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, മറ്റ് ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ചെയ്യുന്ന സർവ ഇബാദത്തുകളെയും ആരാധനകളെയും അതിലുള്ള വീഴ്ചകളെയെല്ലാം നികത്തി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അപ്രകാരം തന്നെ നാം പ്രാർത്ഥിക്കുന്ന സർവ പ്രാർത്ഥനകളെയും റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുകയും നമുക്ക് അതിനുള്ള മറുപടിയും പ്രതിഫലവും ഇഹത്തിലും പരത്തിലും നൽകുമാറാകട്ടെ. ബഹുമാനികളെ, നാം യഥാർത്ഥത്തിൽ ഇവിടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ്, രാത്രിയിലുള്ള ക്ലാസിന് മുമ്പ് ഒരു തജ്വീദ് ക്ലാസ് നടത്താറുണ്ട് എന്നത് നിങ്ങൾക്കറിയാം. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞാൽ അത് നാം തുടരുന്നതും ആയിരിക്കും. പക്ഷേ ഈ വിശുദ്ധ റമദാൻ മാസം സമാഗതമായ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നാം സ്വീകരിക്കാൻ പോകുന്ന മഹത്തായ മാസം വരുമ്പോൾ നാം ഈ വർഷത്തോളം നമ്മിൽ നിന്നിട്ട് ഈ ഇവിടെ വെച്ചിട്ട് തജീവീദിലൂടെ നിയമമനുസരിച്ചിട്ട് ഖുർആൻ ഓതാൻ പഠിച്ച് നേടിയവരാവട്ടെ, അല്ലാത്ത മറ്റു സുഹൃത്തുക്കളാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. വിശുദ്ധ ഖുർആൻ അലീമുമായുള്ളതായ ബന്ധത്തെ കൂടുതൽ കൂടുതൽ നാം ശക്തിപ്പെടുത്താൻ വരുന്ന മാസത്തിൽ നാം എല്ലാവരും പ്രയത്നിക്കേണ്ടതാണ്. കാരണം നാം കഴിഞ്ഞ വർഷത്തിലും അതിനു മുമ്പ് കഴിഞ്ഞുപോയ വർഷങ്ങളിലുമെല്ലാം റമദാൻ വരുമ്പോൾ പറയാറുണ്ട്, വിശുദ്ധ ഖുർആൻ അലീമിലുള്ളതായ ആയത്തുകൾ നാം ഏതാനും ചില്ലറ ആയത്തുകളായിരുന്നാലും വിരോധമില്ല, ഓതുകയാണെങ്കിൽ നമുക്കതിലൂടെ ലഭിക്കാൻ പോകുന്നതായ നേട്ടങ്ങൾ എത്രമാത്രമുണ്ട് എന്നതും ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾക്കൊള്ളിച്ചതായ കലിമാത്തുകളുടെ എണ്ണം എത്രയാണെന്നതും അതിലുള്ള സൂറത്തുകളുടെ എണ്ണം എത്രയാണെന്നതും അതിലുള്ളതായ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണെന്നതും നാം ഇവിടെ പല വർഷങ്ങളിലായിട്ട് വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നിട്ട് നമ്മുടെ ക്ലാസ് വർഷം ഇത് ഈ വിഷയം ചർച്ച ചെയ്ത വർഷങ്ങളിൽ റമദാനിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ കേട്ടവർ ഓർക്കുന്നുണ്ടായിരിക്കാം, 3 മില്യണിൽ പരം അമലേത് സൽക്കർമ്മമാണ് ഒരു മനുഷ്യന് ഒരു ഖുർആൻ പരിപൂർണമാക്കിയാൽ ഹസനത്ത് സൽക്കർമ്മം ലഭിക്കുന്നതെന്ന് നാം കണക്ക് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടറോട് ചോദിച്ചിട്ട് ഖുർആനിലുള്ളതായ വേഴ്സുകളുടെ എണ്ണത്തെ നാം എണ്ണിയതിന്റെ ശേഷം 300,000 പരം അക്ഷരങ്ങളാണ് ഖുർആനിലുള്ളത് എന്നും ആ 300,000 പരം അക്ഷരങ്ങൾക്ക് കുല്ലു ഹസനത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു ഹസനത്തിൻ ബിഅശ്രി അംസാലിഹ. അള്ളാഹു പറയുകയാണ്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ വഹും ലാ യുസ്ലമൂൻ. ഒരാളൊരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പത്തിരട്ടിയാണ് റബ്ബുൽ ഇസ്സത്ത് അവന് നൽകുക. അള്ളാഹുവിന്റെ ഏറ്റവും കുറഞ്ഞ കണക്ക് അങ്ങനെയാണ്, 10 കുറവ് അള്ളാഹു കൊടുക്കാറില്ല. 1 to 10 അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിൽ കൂടുതൽ 700,000, 700,000, 700,000, 700,000 അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ കൂട്ടാനും കുറക്കാനും ആ സൽക്കർമ്മം ചെയ്യുന്നവന്റെ ആത്മാർത്ഥത അനുസരിച്ചിട്ട് അവനും ആ ചെയ്യുന്നതായ ഇബാദത്തുമായുള്ളതായ സമീപനം എത്രയുണ്ട് എന്നതനുസരിച്ചിട്ട് കൂടുവാനും കുറയുവാനും സാധ്യതയുണ്ട് എന്ന് നാം ഇവിടെ പറയാറുണ്ട്. അപ്പോൾ ഇത് പൊതുവിലുള്ള ഇബാദത്തിനെ കുറിച്ചാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രത്യേകം പറയുകയുണ്ടായി, അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, സൽക്കർമ്മം ഒന്നിന് 10 ഇരട്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുക. ഇത് ഖുർആനിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. ലാ അഖൂലു, ഞാൻ പറയുന്നില്ല, അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്ന ആ ആയത്ത് ഒരു അക്ഷരമാണെന്ന് പറയുന്നില്ല, മറിച്ച് അലിഫുൻ ഹർഫുൻ, ലാമുൻ ഹർഫുൻ, മീമുൻ ഹർഫുൻ, അലിഫ് എന്നത് ഒരക്ഷരമാണ്. എന്തിനാണ് അങ്ങനെ റസൂൽ പറയുന്നത്? നിങ്ങൾ അലിഫിലാമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് അക്ഷരം ഉച്ചരിച്ചതായ പ്രതിഫലം കിട്ടുന്നു. അപ്പോൾ മൂന്ന് അക്ഷരത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ചുരുങ്ങിയതായ പ്രതിഫലം എന്താണ്? 30 അക്ഷരങ്ങൾക്കുള്ള പ്രതിഫലമാണ്. അപ്പോൾ ഒരു മുസ്ലിം അലിസ്ലാമീൻ എന്ന് ഓതുമ്പോൾ അദ്ദേഹത്തിന് 30 അക്ഷരം അഥവാ 30 ഹസനത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. 30 ഹസനത്താണ് അലിസ്ലാമീൻ എന്ന് ചൊല്ലുമ്പോൾ എന്നാണ്. എന്നിരിക്കുമ്പോൾ ഖുർആനിൽ നാം കഴിഞ്ഞ ക്ലാസുകളിലെല്ലാം എന്ന് പറഞ്ഞാൽ ഇക്കഴിഞ്ഞ ക്ലാസ്സൊന്നുമല്ല, കഴിഞ്ഞ ദശക്കണക്കിന് വർഷങ്ങളായിട്ട് നാം സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞ ക്ലാസുകളിൽ റമളാനിൽ ഉണർത്താറുള്ളതാണ്, 323671 അക്ഷരമാണ് ഖുർആനിലുള്ളത് എന്ന്. അപ്പോൾ 323671 അക്ഷരം നാം ഓതുമ്പോൾ, ഖുർആൻ റമളാൻ മാസത്തിലൂടെ ഓതുമ്പോൾ, എന്തിനാണ് ഞാൻ കാലേക്കൂട്ടി പറയുന്നത്? രാത്രി ക്ലാസ്സിൽ വരുന്നവർ, ഉച്ചയ്ക്ക് വരാൻ സാധ്യതയില്ലാത്തവരുണ്ട്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ പറയാൻ, അത് കേൾക്കാൻ ചാൻസ് കിട്ടാത്തവർ പിന്നെ രാത്രിയിൽ വരുന്ന ക്ലാസ്സുകൾ റമളാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് റമളാനിൽ എന്താണ് പകലിലുള്ളതായ ക്ലാസ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ റമളാൻ സ്റ്റാർട്ടിൽ തന്നെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ ഖുർആനോടുള്ളതായ ബന്ധം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കാലേക്കൂട്ടി ഇത് ഉണർത്തുന്നത്. റംസാനിലുള്ള ആദ്യത്തെ ദിവസത്തിൽ തന്നെ തുടങ്ങിയില്ലെങ്കിൽ പിന്നെ മടിയൻ മല ചുമക്കുമെന്ന് നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് പോലെ, ആദ്യത്തെ ദിവസമല്ല, രണ്ടാം ദിവസമാകാം, മൂന്നാം ദിവസമാകാം, നാലാം ദിവസമാകാം എന്ന് കൊല്ലത്തിലുള്ള 11 മാസങ്ങളിലും നീട്ടി പരിചയമുള്ളതായ ആൾക്കാർ, ഇബിലീസ് പ്രാക്ടീസ് നൽകിയ ആൾക്കാരുണ്ടല്ലോ, ഇബിലീസ് ശരിക്കും അതിനുള്ളതായ ഈ നീട്ടിവെക്കാനുള്ള പ്രാക്ടീസ് കൊടുത്ത് പരിചയമുള്ളതായ ആൾക്കാർ, ഇബിലീസ് ഉണ്ടാവില്ലല്ലോ റംസാനിൽ. നിങ്ങൾക്ക് പരിചയമുള്ള കാര്യമാണല്ലോ, ഇബിലീസ് റംസാനില്ല എന്ന് ബുഖാരിയിലുള്ള ഹദീസാണ്, മുസ്ലിമിലുള്ള ഹദീസാണ്. ഇബിലീസിലുള്ള മറദത്ത് ഷയാത്തീൻ എന്ന് ബുഖാരിയിൽ കാണാം. മറദത്ത് ഷയാത്തീൻ എന്ന് പറഞ്ഞാല് പിശാചികളുടെ പോക്കരികൾ എന്നാണ് അതിന്റെ അർത്ഥം. പിശാചികളിലുള്ളതായ പോക്കരികൾ, ആ പോക്കരികൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഒരു ഹദീസിൽ, മറ്റൊരു ഹദീസിൽ പിശാചികളെ പൊതുവിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഒരു ഹദീസിൽ. അപ്പോൾ ഇബിലീസുകൾ ഇല്ലെങ്കിൽ പിന്നെ ഇബിലീസമാരോട് ജീവിക്കുന്നുണ്ട്. ആരാണത്? മനുഷ്യ ഇബിലീസുമാർ. ജിന്നി ഇബിലീസ് ഇല്ലാന്ന് റസൂൽ പറഞ്ഞത്, മനുഷ്യ ഇബിലീസ് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല. ജിന്നി ഇബിലീസുമാർ പോയാൽ പിന്നെ ശേഷിക്കുന്ന ആളാരാണ്? മനുഷ്യ ഇബിലീസുമാരോടെ ഉണ്ടായിരിക്കും. ഈ മനുഷ്യ ഇബിലീസുമാരുണ്ട്, അവര് മറ്റേ ജിന്നി ഇബിലീസ് ശരിക്ക് പ്രാക്ടീസ് കൊടുത്തതായ, ശരിക്ക് തോന്നിവാസം ചെയ്യാനുള്ളതായ, പ്രാക്ടീസ് നൽകിയതായ, തദ്രീബ് നൽകിയതായ വിഭാഗമായിരിക്കും അവന്റെ പ്രതിനിധികളായിട്ട് തന്നെ റമളാനിൽ വർക്ക് ചെയ്യുക. ആരുടെ? ജിന്നി ഇബിലീസിന്റെ. മറദത്ത് ഷയാത്തീനെ അറസ്റ്റ് ചെയ്തു എന്ന ബുഖാരിയുടെ ഹദീസ് അനുസരിച്ചിട്ട് നാം നോക്കുകയാണെങ്കിൽ, പോക്കരിമാർ അറസ്റ്റ് ചെയ്ത, പോക്കരിമാർ പറഞ്ഞ നേതൃത്വം, ഈ നേതൃത്വത്തെ അറസ്റ്റ് ചെയ്താൽ പിന്നെ പബ്ലിക് പ്രവർത്തിക്കൂലല്ലോ. ഈ എല്ലാ വിപ്ലവം എവിടുന്ന ഉണ്ടാകുക? പബ്ലിക്കിൽ നിന്നിട്ടല്ല, പിന്നെയോ നേതൃത്വം ഓർഡർ കൊടുക്കുന്ന ആൾ നിന്നിട്ടാണ്. ഈ ഓർഡർ കൊടുക്കുന്ന ആൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറസ്റ്റ് ചെയ്യുമെന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് സന്തോഷ വാർത്ത നൽകിയിട്ടുള്ളത്. ഇതൊക്കെ ചിരിക്കാൻ പറയുന്നതല്ല, സഹീഹായ സിഹാഉസിത്തിലുള്ള മിക്ക ഗ്രന്ഥങ്ങളിലും പ്രത്യേകിച്ച് ബുഖാരിയിലും മുസ്ലിമിലും സ്ഥലം പിടിച്ചതായ ഹദീസാണ്. വിശുദ്ധ റമളാ മാസം സമാഗതമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുതിഹത്ത് അബ്വാബുൽ ജന്ന وَلَمْ يُغْلَقْ مِنْهَا بَابٌ وَاحِدٌ സ്വർഗത്തിന്റെ വാതിലുകളെ അള്ളാഹു സുബ്ഹാനഹു തആല തുറക്കുന്നതാണ്. അതിൽ നിന്നിട്ടുള്ളതായ ഒരു വാതിലും റമളാൻ 30 ദിവസമോ അല്ലെങ്കിൽ റമളാൻ 29 ഒരു മാസം കംപ്ലീറ്റ് പൂട്ടപ്പെടുന്നതേ അല്ല എന്ന് മാത്രമല്ല, എന്തിനാണ് തുറക്കപ്പെടുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല സന്തോഷവാർത്ത നൽകുകയാണ്. യാ ബാഗിയൽ ഖൈർ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നിട്ടുള്ളതായ വിളിവാളമാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നിട്ടുള്ളതായ സന്തോഷ വാർത്തയാണ്. എന്ത്? ഏ നന്മയിലേക്ക് ഓടി വരുന്നവരെ, നിങ്ങൾ വരൂ, ഞാനിതാ സ്വർഗത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്, അനുഗ്രഹീത വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്, ആഗ്രഹിക്കുന്നവർ വരട്ടെ, വാതിലിതാ തുറന്നിരിക്കുകയാണ്, എന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഒരു വീഴ്ചയുമില്ല, വീഴ്ച ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നിട്ടാണ് ഉണ്ടാവുക. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടുള്ളതായ എല്ലാ ഒരുക്കങ്ങൾ, എല്ലാ തയ്യാറെടുപ്പുകൾ, വിശുദ്ധ റമളാ മാസം സമാഗതമാകുന്നതിന് രണ്ടോ മൂന്നോ ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ മുമ്പ് നമ്മുടെ അനിശ്ചേദ്യ നേതാവായ കണ്ണായ കരളായ ഹൃദയമായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ നാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതായ ഈ മദീനയിൽ വെച്ചിട്ട് സംസാരിച്ചപ്പോഴായിരുന്നു ഈ വാക്ക് പറയുന്നത്. എന്താണ് റസൂൽ പറഞ്ഞ വാക്കിൽ പ്രധാനപ്പെട്ട ഭാഗം? എന്റെ വിഷയം റമളാൻ അല്ല, ഈ ഖുർആൻ പറയാൻ വേണ്ടിയും, ഖുർആൻ റമളാൻ 10 ദിവസത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നത് ഉണർത്താൻ വേണ്ടിയും മുഖവരെ എന്നോണം നിങ്ങളോട് ഉണർത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന വാക്കാണ് റസൂൽ പറയുന്നു. യാ അള്ളാഹിന്റെ വാക്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിഷ്കരുന്നതായ വെളി, യാ ബാഗിയൽ ഖൈറ, നന്മയിലേക്ക് കുതിക്കുന്ന ആഗ്രഹിക്കുന്ന വിഭാഗമേ നിങ്ങൾ കുതിച്ചു വരൂ, നിങ്ങൾ ഓടി വരൂ നന്മയിലേക്ക് അനുഗ്രഹത്തിലേക്ക്. വയാ ബാഗിയൽ ശർദി അക്സർ, 11 മാസവും തോന്നിവാസം മാത്രം ചെയ്തു കൂട്ടിയതായ ധിക്കാര മനസ്സുതിയോടുകൂടി ജീവിച്ചതായ അനാചാരവും അക്രമവും അനീതിയും വേഷണിയും ഭീഷണിയും എല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് ആത്മാവിനെ അശ്ലീലപ്പെടുത്തിയതായ വിഭാഗമുണ്ടല്ലോ, അങ്ങനെയുള്ള വിഭാഗമേ അക്സിറ, ഇനിയെങ്കിലും ഷോർട്ടാക്കൂ, ഇനിയെങ്കിലും നിങ്ങൾ ചുരുക്കൂ, ഇനിയെങ്കിലും അത് തൽക്കാലം നിർത്തിവെക്കൂ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നിട്ട് വിശുദ്ധ റമളാ മാസം സമാഗതമാകുന്ന വേളയിൽ വിളിക്കപ്പെടുന്നതാണ്, പറയപ്പെടുന്നതാണെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സന്തോഷവാർത്ത നൽകിയ വാക്കിൽപ്പെട്ടതാണ്. ഒഗ്ലിഖത്ത് അല്ലെങ്കിൽ ഒഗ്ലിഖത്ത് അബ്വാബു ജഹന്നം, ജഹന്നമെന്ന ആ നരകമാകുന്ന ഹാളിക്കത്തുന്ന അള്ളാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷ ഉൾക്കൊള്ളുന്ന കേന്ദ്രമുണ്ടല്ലോ, അതിന്റെ വാതിലുകളെയും അടക്കപ്പെടുന്നതാണ്, വാതിലുകളെ അടക്കപ്പെടുന്നതാണ്. ജഹന്നമിന്റെ ഒരു വാതിലും തുറക്കപ്പെടുന്നതേ അല്ല വിശുദ്ധ റമളാ മാസം സമാഗതമായി കഴിഞ്ഞ് അവസാനിക്കുന്നതുവരേക്കും. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്, സ്വർഗത്തിന്റെ ഒരു വാതിലും അടക്കപ്പെടുന്നതേ അല്ല റമളാ മാസം അവസാനിക്കുന്നതുവരേക്കും എന്ന് ബുഖാരിയുടെ ഹദീസിലും കാണാം, മുസ്ലിമിന്റെ ഹദീസിലും കാണാം. ഈ അള്ളാഹു മാടി വിളിക്കുന്നത് ആരെയാണ്? സജ്ജനങ്ങളെയാണ്, മുസ്ലിങ്ങളെയല്ല. മുസ്ലിങ്ങളെയാണ് മാടി വിളിക്കുന്നത്. കാരണം ഈ മാസത്തെ സ്വീകരിക്കേണ്ടത് ആരാണ്? ഈ മാസത്തിന്റെ ഉടമകൾ, ഈ മാസത്തിനെ ബഹുമാനിക്കാം ആദരിക്കാമെന്ന് ഏറ്റെടുത്തതായ മഹാത്മാക്കളാണ് അത് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇത് മുഅ്മിനീങ്ങൾക്കുള്ള വിളിയാണ്, ഇത് മുഅ്മിനീങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മാടി വിളിക്കുന്നത്. ഈ മാസത്തിൽ, ഈ മാസം സമാഗതമാകുന്നതിന് മുമ്പ് നാം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടത് എന്താണ്? ആ മാസത്തിൽ നമ്മുടെ മഹാത്മാക്കളും നമ്മുടെ മഹതികളും നമ്മുടെ ഉമ്മ പങ്ങന്മാരും അഥവാ നമ്മുടെ നാം മാതൃകാ വനിതകളായിട്ട് മനസ്സിലാക്കുന്ന ഉമ്മ പങ്ങന്മാരും അതുപോലെ തന്നെ നാം മാതൃകാ പുരുഷന്മാരായി മനസ്സിലാക്കുന്ന നമ്മുടെ വാപ്പമാരും ജ്യേഷ്ഠന്മാരും ഈ മദീനയിൽ താമസിച്ചപ്പോൾ അവർ സഹാബികളാവട്ടെ, താബിഈങ്ങളാവട്ടെ, താബിഈങ്ങളാവട്ടെ, അതിനുശേഷം ജീവിച്ചതായ മഹാത്മാക്കളാവട്ടെ, അവരുടെ എല്ലാം ഹിസ്റ്ററി പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ രാത്രിയെ ഹയാത്താക്കിയതായിട്ട് കാണാം. ഇന്ന് രാത്രി ഹയാത്താകുന്നു, രാത്രി പകലും രാത്രിയുമായി മാറുന്നു റമളാ മാസമായി കഴിഞ്ഞാൽ. പക്ഷേ അവർ ചെയ്തതായ ആ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാ ബഹുഭൂരിപക്ഷവും ഇവിടെ ഹയാത്താക്കാറുള്ളത്. മക്കയിലായിരുന്നാലും മദീനയിലായിരുന്നാലും ഇവിടെ രാത്രിയെ ഹയാത്താക്കപ്പെടുന്നു. റമളാൻ വന്നാൽ രാത്രി ഹയാത്താക്കാന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറക്കു കഴിഞ്ഞിട്ട് പകല് സൂര്യൻ ഉദിക്കുന്നത് വരേക്കോ അല്ലെങ്കിൽ സ്വദേഹ വാങ്കി വിളിക്കുന്നത് വരേക്കോ ഉണർന്നു നിൽക്കുന്നതായിട്ട് പലരെയും കാണാം. ഖേദകരമെന്ന് പറയട്ടെ, ആ മഹാത്മാക്കളാകുന്ന മദീനവാസികൾ സലഫുസ്സാലിഹീങ്ങളെന്ന് നാം വിശേഷിപ്പിക്കാറുള്ളതായ സഹാബാക്കളോ താബിഈങ്ങളോ താബിഈങ്ങളോ ജീവിച്ചതായ ആ ലക്ഷ്യത്തിന് വേണ്ടിയല്ല, ഖേദകരമെന്ന് പറയട്ടെ, റമളാൻ ഇവിടെ ഹയാത്താക്കപ്പെടാറുള്ളത്. ബഹുഭൂരിപക്ഷവും എല്ലാവരുമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഭൂമി അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിച്ച ഭൂമി, ബഹുമാനിച്ച ഭൂമിയായതുകൊണ്ട് ഈ ഭൂമിയിൽ ഏത് കാലഘട്ടത്തിലും ക്യാമത്തു നാളെ വരേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല വേളയിൽ അതിന് മുമ്പായിട്ട് ഒന്നാമത്തെ ഊത്തുണ്ടല്ലോ എല്ലാവരെയും നശിപ്പിക്കാനുള്ളതായ ഊത്ത്, ആ ഊത്ത് ഇസ്രാഫീൽ ഊതുന്നതായ വേള വരേക്കും ഇവിടെ സജ്ജനങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ക്യാമത്തു നാളെ വരേക്കുമെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷവാർത്ത നൽകിയതായ നാടാണ് ഭൂമിയാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഈ നാട്ടിനെ ഞാൻ അവഗണിച്ചു എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഇവിടെ ഉള്ളവരിൽ നിന്നിട്ട്, ഇവിടെ താമസിക്കുന്നവരിൽ നിന്നിട്ട്, വിദേശികളാവട്ടെ സ്വദേശികളാവട്ടെ, റമളാനിൽ അതിനെ സലഫുസ് സാലിഹീങ്ങൾ ആദരിച്ചതുപോലെ ആദരിക്കുന്നവരില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരുമില്ല എന്നല്ല, മറിച്ച് ബഹുഭൂരിപക്ഷത്തെയും നാം കാണാറുള്ളത് അങ്ങനെയല്ല എന്നർത്ഥത്തിലേക്കാണ്. മറിച്ച് ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ മുമ്പിൽ ലീസ്റ്റുകൾ തന്നെ തയ്യാറാക്കപ്പെടാറുണ്ട്. ഏത് റമളാ മാസം സമാഗതമാകുമ്പോൾ എന്താണ് ലീസ്റ്റ്? രാത്രിയായി കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോഗ്രാം എന്തായിരിക്കണം? രണ്ടാമത്തെ ആദ്യത്തെ മണിക്കൂറിലുള്ള പ്രോഗ്രാം നോമ്പ് മുറിച്ച ഉടനെ തന്നെ, പിന്നെ രണ്ടാം മണിക്കൂർ എന്തായിരിക്കണം, മൂന്നാം മണിക്കൂർ എന്തായിരിക്കണം, നാലാം മണിക്കൂർ എന്തായിരിക്കണം, അത്താഴം വരെ എന്തായിരിക്കണം എന്നൊരു പ്രത്യേക പ്രോഗ്രാം തന്നെ തയ്യാറാക്കപ്പെടുകയാണ് മുസ്ലിം വേഷധാരികളും നാമധാരികളും വിശുദ്ധ റമദാൻ മാസമായി കഴിഞ്ഞാൽ. എന്തിനാണ് വേഷധാരികൾ നാമധാരികൾ എന്ന് ഞാൻ പറയാൻ കാരണം, അവരുടെ പ്രോഗ്രാമിൽ ത്രാവിഹ വരുന്നുണ്ടാവുകയില്ല, നിന്ന് നിസ്കരിക്കൽ വരുന്നുണ്ടാവുകയില്ല, ഖുർആൻ പാരായണം ചെയ്ത് വരുന്നുണ്ടാവുകയില്ല. ധർമ്മവും അതുപോലെ തന്നെ ഇസ്ലാം ശാസിച്ചതായ ആ സലഫ് സാലിഹ്യങ്ങൾ ചെയ്തതായ സൽക്കർമ്മങ്ങൾ വരുകയില്ല, കാണുകയില്ല. മറിച്ച് പ്രോഗ്രാമുകളെല്ലാം ടെലിവിഷൻ പ്രോഗ്രാം, അതില്ലെങ്കിൽ വീഡിയോ പ്രോഗ്രാം, അതും രണ്ടും ആവശ്യമില്ലാതെ വെറും ടെലിവിഷൻ വെച്ചാൽ ദുഷ്യന്റെ താഴെ ഇരുന്നു കൊടുത്താൽ എല്ലാം കിട്ടുന്ന പ്രോഗ്രാംസുകൾ നോക്കിയിട്ട് അത് കുറിച്ച് വെക്കുക. എന്താണ് നമുക്ക് ആദ്യത്തെ മണിക്കൂറിൽ ചെയ്യേണ്ടത്, രണ്ടാമത്തെ മണിക്കൂറിൽ ചെയ്യേണ്ടത്, മൂന്നാമത്തെ മണിക്കൂറിൽ ചെയ്യേണ്ടത്, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടാക്കി വെക്കുന്നതായ പദ്ധതി റമദാനിൽ വരേക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഇബ്ലീസ് ഇവിടെ ഉണ്ടാകുന്ന വേളയിൽ ഇബ്ലീസ് പുറത്ത് സ്വതന്ത്രനായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടാതെ ഉണ്ടാകുന്ന വേളയിൽ അവൻ ട്രെയിനിങ് നൽകിയതായ മനുഷ്യ പിശാചികൾ അവന്റെ പ്രോഗ്രാംസുകൾ പിന്നെ പ്രവർത്തിച്ചുകൊണ്ടേ വരുന്നു, നടപ്പിലാക്കിക്കൊണ്ടേ വരുന്നു എന്നതാണ് നാം കാണാറുള്ളത്. വളരെ സൂക്ഷിക്കാൻ വേണ്ടി, വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിത് പ്രത്യേകം ഉണർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ മാസത്തെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുവാനും അതിൽ ചെയ്യേണ്ടത് ചെയ്യുവാനും അതിലൂടെ അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, ആരാണ് ഗതികെട്ടവൻ, ആരാണ് നഷ്ടപ്പെട്ടവൻ, ആരാണ് അള്ളാഹുവിന്റെ കോപത്തിനും ശാപത്തിനും അർഹപ്പെട്ടവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ മാസം സമാഗതമാകുന്നതിന് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മുമ്പ് സംസാരിച്ച സംസാരത്തിൽ അവസാനം പറഞ്ഞതായിട്ട് കാണാം, ഈ വിശുദ്ധ മാസത്തിൽ നേടുവാൻ, സമ്പാദിക്കുവാൻ, ആത്മാവിനെ സംരക്ഷിക്കുവാൻ, അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹം നേടിയെടുക്കുവാനുള്ളതായ ചാൻസ് കിട്ടാത്തവനാണ് ഗതികെട്ടവൻ, ചാൻസ് കിട്ടാത്തവനാണ് നഷ്ടപ്പെട്ടവൻ, ചാൻസ് കിട്ടാത്തവനാണ് അള്ളാഹുവിന്റെ ക്രോധത്തിനും കോപത്തിനും ശാപത്തിനും ഇരയായവനെന്ന് നബിയുനാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. നിങ്ങൾക്ക് പരിചയമുള്ള ഹദീസാണ്. റമദാൻ മാസത്തിൽ, റമദാൻ മാസത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ നാം പല വർഷങ്ങളിലും പറഞ്ഞതാണ് അല്ലാഹുവിന്റെ റസൂല് മിമ്പറിന്റെ മീതെ കയറിയിട്ട് ആമീനെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ എന്തിനാണ് റസൂലെ നിങ്ങൾ ആമീനെന്ന് പറഞ്ഞത് എന്ന ചോദ്യം സഹാബാക്കൾ ഉടലെടുത്തു എന്നും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്നിട്ട് പ്രസംഗം സമാപിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരണം നൽകിയെന്നും അതിൽ ഒന്നായിരുന്നു എന്ത്, എന്റെ മുമ്പിൽ വെച്ചിട്ട് ജിബ്രീൽ പറയുകയുണ്ടായി, അല്ലയോ റസൂലേ, നിങ്ങളുടെ ഉമ്മത്തികളിൽ നിന്നിട്ട് ആർക്കെങ്കിലും അവന്റെ ഉമ്മയെയും വാപ്പയെയും ഹിദ്മത്തെടുക്കാനുള്ള ചാൻസ് കിട്ടിയിട്ട് ആ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഹിദ്മത്തെടുക്കലിലൂടെ അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് അവനെ ദൂരപ്പെടുത്തപ്പെടട്ടെ, അവൻ ചെപ്പിക്കപ്പെട്ടവനിൽ പെടട്ടെ, അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹം അറ്റുപോയവനിൽ പെടട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിക്കുകയും എന്നോട് ഖുൽ ആമീൻ, നിങ്ങൾ ആമീൻ എന്ന് പറയുക എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ്. തങ്ങളുടെ പേര് കേട്ടതിന്റെ ശേഷം തങ്ങൾക്ക് സലാം പറയാത്തതായ വിഭാഗമുണ്ടെങ്കിൽ, തങ്ങളുടെ ഉമ്മത്തികളിൽ സലാത്ത് ചെല്ലാത്തതായ വിഭാഗമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മത്തികളിൽ ആ വിഭാഗവും അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹത്തിൽ നിന്ന് ദൂരപ്പെടുത്തിയവരിൽ പെടുത്തട്ടെ, തങ്ങൾ ആമീൻ എന്ന് പറയൂ എന്ന് ജിബ്രീൽ എന്നോട് കൽപ്പിച്ചപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണെന്ന് നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൂന്നാമതായിട്ട് ജിബ്രീൽ പറഞ്ഞ വാക്കിൽപ്പെട്ടതായിരുന്നു, തങ്ങളുടെ ഉമ്മത്തികൾ നിന്നിട്ട് ആർക്കെങ്കിലും റമദാൻ മാസം സമാഗതമായിട്ട് ആ റമദാനിലൂടെ അവന്റെ ആത്മാവിനെ കഴുകി ശുദ്ധീകരിക്കാൻ സാധിക്കാതെ റമദാൻ മാസവും റമദാനല്ലാത്ത മാസവും ഒരുപോലെ കാണുകയും റമദാനിൽ ഫിലിം കണ്ടവൻ റമദാനല്ലാത്ത മാസത്തിലും കാണുന്നു, റമദാനിൽ കുടിച്ചവൻ റമദാനല്ലാത്ത മാസത്തിലും കുടിക്കുന്നു, റമദാനല്ലാത്ത മാസത്തിൽ വ്യഭിചരിച്ചവൻ റമദാനിലും വ്യഭിചരിക്കുന്നു, റമദാനല്ലാത്ത മാസത്തിൽ തട്ടിപ്പ് നടത്തിയവൻ റമദാനിലും തട്ടിപ്പ് നടത്തുന്നു, റമദാനല്ലാത്ത മാസത്തിൽ സോനിവാസവും അനാചാരവും അനിസ്ലാമികത്വവും ചെയ്തവൻ റമദാൻ മാസത്തിലും ചെയ്യുന്നു. അങ്ങനെ വിശുദ്ധ റമദാനിനെ പ്രത്യേകം വ്യത്യസ്തപ്പെട്ട രൂപത്തിൽ കാണാതെ, ബഹുമാനിക്കാതെ, ആദരിക്കാതെ റമദാൻ അവനോട് വിടവാങ്ങുമ്പോൾ റമദാനിലൂടെ അവനെ യാതൊരു നിലക്കും ആത്മീയ വിജയം നേടിയെടുക്കാനുള്ള ചാൻസ് കിട്ടാതെയാണ് റമളാൻ അവിടെ അവനോട് വിടവാങ്ങുന്നുണ്ടെങ്കിൽ അവന് അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ, അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് ദൂരപ്പെടുത്തപ്പെടട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, റസൂലേ നിങ്ങൾ പറയുക ആമീൻ ആമീൻ എന്ന് പറയുക. ഫഖുൽതു ഞാൻ പറഞ്ഞു ആമീൻ എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞതായ ഹദീസ് നാം എല്ലാ റമളാനിന്റെ ും പറയാറുള്ളതായ ഹദീസാണ്. ഹദീസ് തുർമുദ് റിപ്പോർട്ട് ചെയ്തതാണ്, സഹീഹും ആണ്. അപ്പോൾ റമളാൻ വന്നിട്ട് പോലും ഹൃദയം തുറയാത്ത അല്ലെങ്കിൽ തുറക്കാത്ത ചിന്തിക്കാത്ത സന്മനസ് അതിനുള്ളതായ സന്മനസ്സില്ലാത്തതായ വിഭാഗം ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലാണ് അവനെതിരിൽ പ്രാർത്ഥിച്ചത്. അള്ളാഹു സുബ്ഹാനഹു തആല റസൂലിന്റെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുമോ? റസൂലിന്റെ പ്രാർത്ഥനയെ അള്ളാഹു തള്ളുമോ? അള്ളാഹുവിന്റെ റസൂല അവനെതിരിൽ പ്രാർത്ഥിച്ചത് എന്ത്? ജിബ്രീൽ പ്രാർത്ഥിച്ചു റസൂൽ ആമീൻ എന്ന് ചൊല്ലി. എന്താ ആമീന്റെ അർത്ഥം? അള്ളാഹുവേ ഈ വാക്കിന് ഈ ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം ചെയ്യണമേ എന്നാ റസൂല് പ്രാർത്ഥിച്ചത്. അപ്പോൾ റമളാൻ മാസത്തിൽ നേടേണ്ട നേട്ടം നേടാത്തവൻ ആരാണ്? അള്ളാഹു റസൂല് ക്ഷപ്പിച്ചവനാണ്, അള്ളാഹു റസൂല് കോപിച്ചവനാണ്, അള്ളാഹു റസൂല് എതിരിൽ പ്രാർത്ഥിച്ചവനാണ് എന്നത് നാം മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രോഗ്രാം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഫിലിം വരാൻ പാടുള്ളതേ അല്ല, ഏത് നിലയ്ക്കുള്ള വിനോദാഭാസങ്ങൾ വരാൻ പാടുള്ളതേ അല്ല റമദാനിലുള്ള പ്രോഗ്രാമിൽ. നമുക്ക് റമദാനിലുള്ളതായ പ്രോഗ്രാമിൽ നിങ്ങൾ കേൾക്കുക, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവ്, നമ്മുടെ മാതാവ്, അല്ലാഹു റസൂലിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റസൂലിനോട് കൂടി നമസ്കരിക്കാറുണ്ടായിരുന്നു, സഹാബാക്കളോട് കൂടി നമസ്കരിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ മൗലയായ സക്വാൻ, മൗല എന്ന് പറഞ്ഞാൽ ആരെന്ന് പറഞ്ഞു പഠിച്ചു, അടിമയെ എത്തിച്ചു ചെല്ലപ്പെട്ടാൽ, മനപ്പാടമാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ. മൗല എന്ന് പറയൽ എപ്പോഴാണ്? ഒരാൾ ഒരടിമയെ എത്തിച്ചു ചെല്ലിക്കഴിഞ്ഞാൽ എത്തിച്ചു ചെല്ലപ്പെട്ടതായ ആ അടിമയുടെ ഉടമയ്ക്ക് പറയൽ മൗല എന്നാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മൗലയായ സക്വാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആനിനെ അവരെ നോക്കിയും കൊണ്ട് മുസ്തഹഫ് തയ്യാറായ കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ട്? ആയിഷ റസൂലുള്ളാഹിക്ക് ശേഷം എത്ര വർഷം ജീവിച്ചു ഏകദേശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്ന വേളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് 16 or 17 വയസ്സായിരുന്നു. അതിനുശേഷം 10-40 വർഷം, അതിലും കൂടുതൽ വർഷം ജീവിച്ചു ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിത കാലഘട്ടത്തിൽ ഖുർആൻ നമ്മുടെ മുമ്പിലുള്ള രൂപത്തിലുള്ള കോപ്പിയായിട്ട് ആയിഷ കണ്ടതായ ആളാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ റമളാൻ മാസം സമാഗതമാകുമ്പോൾ റസവാനിനെ പോലോത്തതായ വിഭാഗത്തെ അഥവാ സഹാബാക്കളിൽ നിന്നിട്ടുള്ളതായ ആ ഖുർആൻ ഓതാനുള്ളതായ തജീബീദോടുകൂടി ഓതാനുള്ള കൽപ്പ് കഴിവുള്ള കാരികങ്ങളെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നമസ്കരിക്കാൻ വേണ്ടി നിർണയിക്കാറുണ്ടായിരുന്നു. ആയിഷയുടെ ഇമാമായിട്ട് റസവാൻ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണുന്നു. ആയിഷ പറയുന്നു, റസവാൻ ഖുർആൻ നോക്കിയിട്ടായിരുന്നു തറാവീഹ് നമസ്കാരത്തിന് എനിക്ക് ഇമാമത്ത് നിൽക്കാറുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ ഖുർആൻ നോക്കിയിട്ടായിരുന്നാലും വിരോധമില്ല. ഇത് നമസ്കാരത്തിൽ നീട്ടിയിട്ട് ഓതുക എന്നതും തറാവീഹ് നമസ്കാരത്തിൽ ഖുർആൻ നീട്ടി ഓതുക എന്നതും ഖുർആൻ ഓതിയിട്ട് റമളാൻ മാസത്തിൽ ഹയാത്താക്കുക എന്നതും സലഫു സാലിഹീങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ട്? അവരുടെ നേതാവും നമ്മുടെ അനുശേഷി നേതാവുമായ കണ്ണായ കരളായ ഹൃദയമായ നബിയുനാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വലം തു സുന്നത മൻ അഹിയൽ വലാമ ഇല അനിസ്സത ഖദമാഹു ലുറ മിൻ വറമി എന്ന് കവി പാടിയിരുന്നു. ഞാനൊരു നേതാവിന്റെ സുന്നത്തിനെ ലംഘിച്ച ആളാണ്, എങ്ങനെയുള്ള നേതാവാണ്? ആ നേതാവ് ഖുർആൻ പാരായണം ചെയ്തിട്ട് നമസ്കരിച്ചിട്ട് രാത്രി അഹയാത്താക്കിയത് വരേക്കും അവരുടെ കാല് വീർത്തിട്ട് കാല് ആക്ഷേപം ബോധിപ്പിക്കുന്നത് വരേക്കും
കാലിന് വിഷമം പിടിച്ചു, കാലിൽ നീര് താഴ്ന്നുപോയി. എന്ത് കാരണത്താൽ? ആദ്യത്തെ റക്അത്തിൽ തന്നെ സൂറത്തുൽ ബഖറ, പിന്നെ ആലെ ഇംറാൻ, പിന്നെ നിസ എന്ന് നാം പറഞ്ഞു. പിന്നെ ആലെ ഇംറാൻ തർത്തീബ് അങ്ങനെയല്ല ഖുർആന്റെ, പക്ഷെ റസൂൽ അങ്ങനെ ഓതിയതായിട്ടാണ് ബുഖാരിയിൽ ഉള്ളത്. എന്ത്? ആദ്യം സൂറത്തുൽ ബഖറ, ഒരു പ്രാവശ്യം റസൂൽ നിസ്കരിച്ചപ്പോൾ സൂറത്തുൽ ബഖറ ഓതി, പിന്നെ ആലെ ഇംറാൻ, പിന്നെ നിസ ഓതി, പിന്നെ ആലെ ഇംറാൻ ഓതി. പിന്നിൽ നമസ്കരിക്കുന്നതായ സഹാബാക്കൾ പറയുകയാണ്, ഞങ്ങൾ മനസ്സിലാക്കി ആദ്യത്തെ റക്അത്തിൽ തന്നെ റസൂല് സൂറത്തുൽ ബഖറ ഓതിയിട്ട് റുക്കു ചെയ്യുമെന്ന തെറ്റിദ്ധരിച്ചത്. ചെയ്തില്ല, വേറെയും സൂറത്ത് സ്റ്റാർട്ട് ചെയ്തു. ഇതെങ്കിലും കഴിഞ്ഞാൽ ചെയ്യുമെന്ന് മനസ്സിലാക്കി ചെയ്തില്ല. പിന്നെ നിൽക്കാൻ സാധിക്കാത്ത ക്ഷീണമുള്ള സഹാബാക്കൾ കൂറുമാറിയവരുണ്ടായി എന്നാണ് ഹദീസിൽ കാണുന്നത്. എന്ത് കൂറുമാറിയത്? എന്തുകൊണ്ടാണ്? അവരെക്കൊണ്ട് റസൂലിന്റെ ബേക്കിൽ മണിക്കൂറുകൾ നിന്നിട്ട് ഒരേ ട്രിപ്പിൽ നിന്ന് നമസ്കരിക്കാൻ സാധിക്കാത്തവരുണ്ടായി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ അലീമിൽ തന്നെ നമുക്ക് കാണാം, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലസൈ ലൈലി വനിസ്ഫഹു വസുലസഹു വതായിഫത്തു മിനൽ ലദീന മഅക വല്ലാഹു യുഖദ്ദിറു ലൈല വന്നഹാർ അലിമ അല്ലം തുഹ്സൂഹു ഫതാബ അലൈക്കും فاقرؤوا ما تيسر من القرآن علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر من അള്ളാഹു സൂറത്തിൽ മുസ്ദമ്മിൽ നിന്നുള്ള സൂറത്തിൽ ഇറക്കിയതായ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? മദി നബിയെ ഇത്ര കൂടുതൽ നീട്ടേണ്ടതില്ല, മദി സഹാബാക്കളെ ഇത്ര കൂടുതൽ നീട്ടേണ്ടതില്ല എന്ന് അള്ളാഹ് പറയുന്നത് വരേക്കും അവർ നീട്ടിയെന്നാണ് ഖുർആൻ പാരായണം നമസ്കാരത്തിൽ. അള്ളാഹ് എന്താ പറയുന്നത്? ഇന്ന റബ്ബക യഅലമു റസൂലേ, തങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട് തങ്ങളും അന്നക തങ്ങളും, ഇന്ന റബ്ബകയാലമോ അന്നക്ക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി, രാത്രിയിലുള്ളതായ ഒരു ഭാഗത്തിലും, വനിസ്ഫഹു അതിന്റെ പകുതി ഭാഗവും, വസുലുസഹു അതിന്റെ മൂന്നിൽ ഭാഗവും, സുലുസൈ ലൈലി മൂന്നിൽ രണ്ട് ഭാഗവും, വതായിഫത്തു മിനല്ലദീന മഅക, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന, നിങ്ങൾ എന്ത് ചെയ്യുന്ന അത് ചെയ്യാൻ തയ്യാറെടുത്തിട്ട് നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി മത്സരിക്കുന്നതായ മഹാത്മാക്കളായ സഹാബാക്കളും തങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് രാത്രിയിൽ നിന്നിട്ട് പകുതി ഹയാത്താക്കുന്നവരുണ്ട് എന്നും, രാത്രിയിൽ നിന്നിട്ട് മൂന്നിൽ രണ്ട് ഭാഗം ഹയാത്താക്കുന്നവരുണ്ട് എന്നും, രാത്രിയിൽ മൂന്നിലൊരു ഭാഗം ഹയാത്താക്കുന്നവരുണ്ട് എന്നും, രാത്രി കംപ്ലീറ്റ് ഹയാത്താക്കുന്നവരുണ്ട് എന്നും, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് റസൂൽ എന്ന് മാത്രമല്ല അല്ലാഹു തുടരുകയാണ്,
ഒരുപോലെ കാണുന്ന
വല്ലാഹു യുഖദ്ദിറു ലൈല വന്നഹാർ അലിമ അല്ലം തുഹ്സൂഹു ഫതാബ അലൈക്കും ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ. നമ്മുടെ ചർച്ചാ വിഷയം ഇതാണ്, നിങ്ങൾ അത്ര നീട്ടേണ്ടതില്ല. ഖുർആൻ എളുപ്പമുള്ളതിനെ നിങ്ങൾ ഓതുക, എളുപ്പമുള്ളത് ഓതിയിട്ട് അല്പസമയം ഹയാത്താക്കിയാൽ മതിയാകുന്നതാണ്. രാത്രിയെ കംപ്ലീറ്റ് ഹയാത്താക്കേണ്ടതില്ല, രാത്രി പകുതിയും ഹയാത്താക്കേണ്ടതില്ല വിഷമമുണ്ടെങ്കിൽ, മൂന്നും രണ്ടു ഭാഗം ഹയാത്താക്കേണ്ടതില്ല വിഷമമുണ്ടെങ്കിൽ, അല്പസമയം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ കൂടിയാൽ മൂന്ന് മണിക്കൂറോ നിങ്ങൾ ഹയാത്താക്കിയാൽ മതിയാകുന്നതാണ്, അല്പം ഖുർആൻ ഓതിയാൽ മതിയാകുന്നതാണ്, ഇങ്ങനെ നിങ്ങൾ ക്ഷീണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ആയത്തിറക്കിയിരിക്കുകയാണ്. ഹലിമാല്ലം തുഹ്സൂ ഫതാബ അലൈക്കും എന്തിനാണ് റസൂലേ ഞാൻ ഇങ്ങനെ ഖുർആനിലൂടെ ആയത്തിറക്കാൻ കാരണം? നിങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചു കൂട്ടിയാൽ നിങ്ങൾക്കിത് സാധിച്ചേക്കാമെങ്കിലും നിങ്ങളുടെ ഉമ്മത്തികൾക്ക് എല്ലാവർക്കും അങ്ങനെ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ അവർക്കത് വിഷമമായി മാറുന്നതാണ്, നിർബന്ധമായി പോവുകയാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് എന്നത് എനക്കറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ യാത്രക്കാരുണ്ട് എന്നത് എനക്കറിയാം. അപ്പോൾ നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ തന്നെ രാത്രിയായാത്താക്കിയിട്ട് ഖുർആനിനെ ഓതിയും കൊണ്ട് മൂന്നിൽ രണ്ട് ഭാഗത്തെയോ പകുതി ഭാഗത്തെയോ, എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പകുതി ഭാഗത്തെയോ കംപ്ലീറ്റ് ഹയാത്താക്കിയിട്ടോ നമസ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ രോഗികൾക്ക് സാധിച്ചോളണമെന്നില്ല, യാത്രക്കാർക്ക് സാധിച്ചോളണമെന്നില്ല, മറ്റു മുടക്കങ്ങളുള്ളവർക്ക് സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ടതില്ല, അല്പം ചെയ്താൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് വരേക്കും അവർ നീട്ടിയെന്നാണ്. കണ്ടില്ലേ, അത്ര മാത്രം അവർ നീട്ടിയിരുന്നു നമസ്കാരത്തെ. ഞാൻ എന്തിനാണിത് പറഞ്ഞു വരുന്നത്? നാം തുടങ്ങി വെച്ചതെന്താണ്? നിങ്ങളിൽ നിന്നിട്ട് രാത്രി ക്ലാസ്സിന് വരുന്നതായ മഹാത്മാക്കൾ നിന്നിട്ട് പകല് വരാറില്ല എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ക്ലാസ്സിന് വരാറില്ല. രാത്രിയത്തെ ക്ലാസ് റമദാന് മുമ്പുള്ളത് ഇന്നത്തോടുകൂടി സമാപിക്കുന്നു. ഇനി രാത്രി ക്ലാസ് ആരംഭിക്കൽ റമദാൻ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ റമദാൻ പ്രോഗ്രാം എന്ന പേരിൽ ഷോർട്ടായിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒന്നാം രാത്രി മുതൽക്ക് തന്നെ ആ പ്രോഗ്രാം ആരംഭിക്കുകയും വേണം. അതിൽ മെയിൻ എന്തായിരിക്കേണ്ടതാണ്? ങ്ങൾ ചെയ്ത രൂപത്തിൽ റമദാനിനെ നാം സ്വീകരിക്കുക. റമദാനിൽ അവർ ചെയ്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തെ കുറിച്ച് പറഞ്ഞ ആയത്തെ ഇൻഷാഅല്ലാഹ് നമ്മൾ നാളെയും, അതുപോലെ റമദാൻ മാസത്തിൽ വരുന്നതായ നാല് വെള്ളിയാഴ്ചകളിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ക്ലാസുകളിലൂടെ കൂടെയോ നിങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല, ഞാൻ വിശദീകരിക്കുകയല്ല, നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ പെട്ടെന്ന് നീങ്ങാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എന്താ പറഞ്ഞത്? സൂറത്തുൽ ബഖറയിൽ, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്, നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻകാലഘട്ട നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ചതായ മുസൽമാന്മാരായ, അത് ഇസ്രായേലികളുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരാവട്ടെ, അവർക്ക് ശേഷം ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല, അവർക്കെല്ലാം നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും പുത്തനല്ല റമദാന്, നിങ്ങൾക്കും പുത്തനല്ല നോമ്പ്, നിങ്ങൾക്കും അത് നിർബന്ധം തന്നെയാണ്. പക്ഷേ എന്തിനാണെന്നറിയാമോ നിങ്ങൾ നോമ്പ് പിടിക്കേണ്ടത്? എന്തിനാണെന്നറിയാമോ റമദാൻ മാസം സമാഗതമാകുന്നത്? എന്തിനാണെന്നറിയാമോ റമദാൻ മാസത്തിൽ നിങ്ങൾ രാത്രിയെ ഹയാത്താക്കേണ്ടത്? ഫിലിമ് കാണാൻ വേണ്ടിയിട്ടാണെന്നാണോ, അല്ലെങ്കിൽ വിനോദാഭാസത്തിൽ കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടെന്താണ് എന്നാണോ, അല്ലെങ്കിൽ വിസ്മത്തിൽ മാത്രം മുഴുക്കാൻ വേണ്ടി എന്നാണോ, അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം എന്നാണോ, അല്ലെങ്കിൽ രാക്കഥകൾ പറയാൻ വേണ്ടിയിട്ടെന്നാണോ, അല്ലെങ്കിൽ ക്യാരം ബോർഡ് കളിക്കാൻ വേണ്ടിയിട്ടെന്നാണോ, അല്ലെങ്കിൽ ഇസ്തത്തി കളിക്കാൻ വേണ്ടിയിട്ടെന്നാണോ, അല്ലെങ്കിൽ എരുമരാഗങ്ങളും കഴുതരാഗങ്ങളും പന്നിരാഗങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ടെന്നാണോ? അല്ല, ഇതൊക്കെ നാം റമദാൻ മാസത്തിലും മദീനയിൽ വെച്ചിട്ട് മലയാളികൾ നിന്നിട്ട് തന്നെ മലയാളികളുടെ റൂമിൽ വെച്ചിട്ട് തന്നെ കേൾക്കുന്നത് കൊണ്ടാണ് ഇത്രയും പച്ചയിൽ പറയുന്നത്. പറയാതെ മനസ്സിലാക്കാതെ കാലഘട്ടമായി പോയിരിക്കുകയാണ് ഇന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ളവരെ ഹിദായത്തിലാക്കട്ടെ. ഈസ പറയുന്നതല്ല, ആക്ഷേപിക്കുന്നതല്ല, അള്ളാഹുവിന്റെ ശൈലിയിലും അള്ളാഹുവിന്റെ ഭാഷയിലും അവരെ നിങ്ങൾ കേട്ടു നേരത്തെ അള്ളാഹു പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എന്താണ്? അവർക്ക് നഷ്ടപ്പെട്ടവരാണ്, അവര് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് തള്ളപ്പെട്ടവരാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ വിദൂരപ്പെട്ടവരാണ്, വിദൂരപ്പെടട്ടേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചു എന്നാണ് അവർക്ക് എതിരിൽ. അള്ളാഹു ആയിരത്തെല്ലാം ആരോഗ്യപ്പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ എന്തിനാണ് നിങ്ങൾക്ക് ഞാൻ ഈ വിശുദ്ധ മാസത്തെ അള്ളാഹു നിർണയിച്ചിട്ടുള്ളത്? അള്ളാഹു പറയുകയാണ്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ 11 മാസത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടതിനേക്കാളും കൂടുതൽ ഈ മാസത്തിൽ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. മറ്റു മാസത്തിലുള്ളതിനേക്കാളും കൂടുതൽ അമൽ ചെയ്യണം. മറ്റു മാസത്തിൽ 11 മാസത്തിലൂടെ നിങ്ങൾ ഒരു ഘട്ടമാണ് ഓതി തീർത്തതെങ്കിൽ റമദാൻ മാസത്തിൽ ഒരു മാസത്തിൽ കംപ്ലീറ്റ് എങ്കിലും നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഖുർആൻ പരിപൂർണമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഞാൻ ഇന്നൽ രാത്രി ലേഡീസ് ക്ലാസിൽ ഊതി പറഞ്ഞ വിഷയമായിരുന്നു, അപ്പോൾ ഉണർത്തിയ കാര്യമായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരാള് 60 വയസ്സുള്ളതായ ഒരു തന്തനെ വിളിച്ചിട്ട്, അല്ലടോ നീ നിന്റെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഖുർആൻ പൂർത്തിയാക്കി ഓതിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം പൂർത്തിയാക്കി ഓതിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നതായ തന്തമാരെ കാണൽ കൈ കൊണ്ടെണ്ണാൻ മാത്രമാണ് ഇന്നത്തെ കാലഘട്ടം. വല്ലവരും ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അത് ഖുർആൻ പരിചയമുള്ള ആളാണെങ്കിലും പള്ളിയിൽ പോകുന്ന ആളാണെങ്കിലും നിസ്കരിക്കുന്ന ആളാണെങ്കിലും ഇത് വെള്ളിയാഴ്ച വന്നാൽ ഒരു അൽക്കാഫ്, അതും ഇമാമ കൊത്തുബോധാ മെമ്പറിലേക്ക് കയറുന്നതിന് 10 മിനിറ്റ് മുമ്പായിരിക്കും എത്തുക. അപ്പോൾ ആ സമയത്ത് ഓടാൻ പറ്റുന്ന 2 പേജ് മാത്രം അൽക്കാഫ് വൽക്കാഫ് പുള്ളു അല്ലാതെ. ഇതാണ് ഖുർആനുമായുള്ള ബന്ധം. ഈ തന്തമാരുടെയും തള്ളമാരുടെയൊക്കെ നമ്മുടെ നാട്ടിലെന്നല്ല, ഞാൻ പൊതുവിൽ പറയുകയാണ്, ഖുർആനുമായുള്ള ബന്ധമാണ് ഞാൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നിങ്ങൾ കേട്ടതായ സൂറത്തുൽ മുസമ്മിൽ പറയുകയുണ്ടായി, ഫഖ്റഉ, നിങ്ങൾ ഓതുക എന്നാണ്, കൽപ്പനയാണ്, അള്ളാഹന്റെ കൽപ്പനയാണ്. ഖുർആനിന്റെ ഉടമകളോടാണല്ലോ ഖുർആൻ ഓതാൻ പറയുന്നത്. ഖുറത്തിലിൽ ഖുർആന തർസീല, ഖുർആനിനെ നിങ്ങൾ ഓതേണ്ടതുപോലെ നിയമമനുസരിച്ചിട്ട് നന്നാക്കി ഭംഗിയോടുകൂടി അല്ലയോ മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ, നിങ്ങൾ ഓതുക എന്ന അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇത് നാം പിച്ചാക്കിയില്ലെങ്കിൽ ആരാണ് പിച്ചാക്കുക എന്നാണ് പിന്നെ ഖുർആനിന് നമ്മളോട് ചോദിക്കാനുള്ളത്. പിന്നെ അല്ലാഹുവിനും റസൂലിനുമെല്ലാം നമ്മളോട് ചോദിക്കാനുള്ളത്. പക്ഷെ മറുപടി നാം നൽകാൻ തയ്യാറാകുന്നില്ല. അതാണ് ഖേദകരമെന്ന് പറയട്ടെ. റമളാ മാസത്തിൽ വരേക്കും 5-ഉം 10-ഉം പേജുമുള്ള പേപ്പർ വായിക്കാൻ മടിയില്ല. ഖുർആൻ ഓതുക എന്നാലും ഗുണമേറ്റുള്ളതായ ലേഖനങ്ങൾ വായിക്കാൻ മടിയില്ല, നോവൽ വായിക്കാൻ മടിയില്ല, എന്നാലും ഖുർആൻ ഓതുക. റമളാ മാസത്തിലായിരുന്നാലും ക്രിക്കറ്റ് കളി കാണാതെ പറ്റൂല എന്നാണ് ചിലവർക്ക്. കണ്ട് പരിചയമുള്ളതായ ചില കളികളുണ്ട്, അത് കൃത്യമായി കാണണമെന്നുള്ളതാണ്. റമളാ മാസത്തിലായിരുന്നാലും എന്നാലും ഖുർആൻ ഓതാന് 10 മിനിറ്റ് ചിലവാക്കൂല. ബഹുമാനികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഉണരേണ്ടതുണ്ട്. റഫലത്ത് എന്ന് പറയുന്ന രോഗം ഏറ്റവും വലിയ രോഗമാണ്, ഏറ്റവും മാരകമായ രോഗമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ദശക്കണക്കിൽ പ്രാവശ്യം ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗാഫിലീങ്ങളിൽ പെട്ടുപോകരുത്, നിങ്ങൾ അക്ഷരായി പോകരുത് എന്ന് അല്ലാഹു മടക്കി മടക്കി ഖുർആനിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുക എന്നത് നാമാണ് ചെയ്യേണ്ടത്. അത് നമുക്കറിയേണ്ടതാണ്, അത് നാം ഓതേണ്ടതാണ്. നാം ഓതാൻ വേണ്ടിയിട്ട് മനക്കെടാൻ പ്രാക്ടീസ് ഉണ്ടാക്കാൻ ഇതാ നമുക്കൊരു സ്വർണ അവസരം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അത് റമളാ മാസമാണ്. ഈ മാസത്തിൽ വരാൻ പോകുന്ന മാസത്തിൽ ട്രെയിനിങ് നേടിക്കഴിഞ്ഞാൽ മറ്റ് 11 മാസത്തിൽ അത് അല്പം ശതമാനം ചുരുക്കിയാൽ വിരോധമില്ല. റമളാ മാസത്തിൽ 3 ഘട്ടമാണ് നിങ്ങൾ തീർത്തതെങ്കിൽ മറ്റ് മാസങ്ങളിൽ നിങ്ങൾ 1 മാസത്തിലൂടെ 1 ഘട്ടം തീർക്കുന്ന ആളായി മാറുക. കംപ്ലീറ്റ് ഖുർആൻ ഒഴിവാക്കണമെന്നല്ല മറ്റു മാസങ്ങളിൽ, മറിച്ച് മറ്റു മാസങ്ങളിൽ 1 മാസത്തിൽ 1 ഘട്ടമെങ്കിലും തീർക്കുക. വല്ല വിഷമമുണ്ടോ അതിന്? ഇല്ല. നിങ്ങൾ എല്ലാവരും അഞ്ചിരിക്കുന്നവരാണല്ലോ. അൽഹംദുലില്ല, നാം എല്ലാവരെയും അല്ലാഹു ഇനത്തിൽപ്പെടുത്തട്ടെ. അഞ്ചൊക്കെ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ താമസം കൊടുക്കുന്നതിന്റെ ഇടയിലായിട്ട് നമുക്ക് അല്പം സമയം കിട്ടില്ലേ? എല്ലാ ഓപ്ഷനും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടാതിരിക്കുകയില്ല. കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ കൊണ്ട് നമുക്ക് 4-5 പേജ് ഓടാൻ സാധിക്കുന്നതാണ്. ആകെപ്പാട് 10 ഉറക്കയാണ് 20 പേജാണ് അല്ലെ ഒരു രീതിയിലുള്ളത്. 20 പേജ് ഓടാൻ വേണ്ടിയിട്ട് സ്പീഡിൽ ഓടുന്ന ആൾക്ക് 15 മിനിറ്റ് മതി. സ്പീഡിലല്ലാതെ വീട്ടിൽ ഓടുന്ന ആൾക്ക് താമസം ഓടുന്ന ആൾക്ക് 1/2 മണിക്കൂർ മതിയാവുന്നതാണ്. 1/2 മണിക്കൂർ ടൈം നമുക്കൊരു ദിവസത്തിൽ കിട്ടുകയില്ല എന്നാണ് പറയുന്നത്. 24 മണിക്കൂറിൽ നിന്നിട്ട് 23.5 മണിക്കൂർ നിനക്കുണ്ട്. അതിൽ നിന്നിട്ട് നീ നമസ്കരിക്കാനുള്ളതായ 25 മിനിറ്റ് ഒഴിവാക്കിയാൽ പിന്നെ 23 മണിക്കൂറുണ്ട്. 1/2 മണിക്കൂർ നിസ്കരിക്കാൻ, 5 വക്തം നിസ്കരിക്കാൻ വേണ്ടി 1/2 മണിക്കൂർ. എന്നാലും നിന്നെ എന്തുണ്ട്? നിനക്ക് 23 മണിക്കൂറുണ്ട് പോരെ. സുബ്ഹാനല്ലാഹ്. കംപ്ലീറ്റ് ഇസ്ലാമിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം മുഴുവനും. ഈ മദീനയിൽ താമസ വിഭാഗം, അതിൽ നിന്നുള്ള സ്ത്രീകൾ, ഇന്നലെ രാത്രി ഞാൻ ഉണർത്തിയ കാര്യമായിരുന്നു. അല്ലെങ്കിൽ അവരും അവരുടെ ഉമ്മയും അവരുടെ ജേഷനും കൂടി രാത്രി ഓഹരി വെച്ച കാര്യം ഹയാത്താക്കാൻ വേണ്ടി. എങ്ങനെയാണ്? അവര് 3 ഓഹരി വെക്കും രാത്രി എന്നാണ്. അപ്പോൾ അലറാമില്ല, വിളിക്കണമല്ലോ. അപ്പോൾ 3 ഓഹരിൽ നിന്നിട്ട് ആദ്യത്തെ ഓഹരിയിൽ ഒരാൾ നിസ്കരിക്കാം, രണ്ടാൾ ഉറങ്ങാം. എന്നിട്ട് അയാൾ രണ്ടാമത്തെ ആൾ ഉണർത്താം. അയാൾ ഓഹരി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ ഉണർത്താം, അയാൾ ഉറങ്ങാം. എന്നിട്ട് രണ്ടാമത്തെ ആളുടെ ഓഹരി കഴിഞ്ഞ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉമ്മയെ ഉണർത്താം. എന്നിട്ട് 2 മക്കളും ഉറങ്ങാം. എന്നിട്ട് 3-ാമത്തെ ഓഹരിയിൽ ഉമ്മ നമസ്കരിച്ചിട്ട് നമസ്കാരം സമാപിക്കുമ്പോൾ സുബഹിമാഗ് വിളിക്കും. അപ്പോൾ 3 പേരും ഒന്നിച്ചിട്ട് സുബഹി നമസ്കരിക്കുകയും ചെയ്യുക. ഇങ്ങനെയായിരുന്നു തലപ്രസാഹങ്ങളിൽ ഒരാളുടെ കഥയായി പറഞ്ഞത്. ഒരാളുടെ ഹിസ്റ്ററിയാണ്. കമ്പ്യൂട്ടർ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിൽ ആൾക്കാരിൽ നിന്നിട്ട് 10,000-ത്തോളം പേരുടെ ഹിസ്റ്ററി ഹദീസ് റിപ്പോർട്ട് ചെയ്തതായ സിഹാഉസ്സത്ത് എന്ന് പറയുന്നതായ നമ്മുടെ മുമ്പിലുള്ള 50,000-ൽ പരം ഹദീസ് ഉണ്ടല്ലോ. അബൂ ബുഖാരി, മുസ്ലിം, ഇബ്നു മാജാ, തിർമിദി, നസായി, അബൂദാവൂദ് എന്നീ ഗ്രന്ഥങ്ങളിലുള്ള അതിൽ ഏകദേശം 8,000-9,000-ത്തോളം ആൾക്കാരുടെ ഹിസ്റ്ററി, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടകന്മാരുടെ ഹിസ്റ്ററി നമുക്ക് കാണാം. അതിൽ നിന്നിട്ട് മിക്ക ആൾക്കാരുടെ കഥ നോക്കിയാൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടകന്മാരുടെ സ്തുതിയാണ്. എന്നിട്ട് ചരിത്രത്തിൽ കാണുന്നു, ഉമ്മ മരിച്ചു എന്നാണ്. ഉമ്മ മരിച്ചപ്പോൾ ജ്യേഷ്ഠന്മാർ തീരുമാനിച്ചു, എന്നാൽ പിന്നെ നാളെ മുതൽ നമുക്ക് പകുതിയാക്കാം. പകുതി എന്താണ്? ഉമ്മാന്റെ അനന്തരാവകാശമല്ല, ഉമ്മാന്റെ സ്വർണ്ണമല്ല. ഉമ്മ മരിച്ചല്ലോ, ഇനി 3 ഓഹരി വെക്കാൻ പറ്റൂല. രാത്രി നാം 2 ഓഹരി വെച്ച് കളയാം. അങ്ങനെ രാത്രി പകുതി ജ്യേഷ്ഠൻ, പകുതി അനുജൻ. പകുതി ജേഷ്ഠൻ പകുതിയാണ് ജനൻ. ആദ്യത്തെ പകുതി ഒരാൾ, രണ്ടാമത്തെ പകുതി ഒരാൾ, അങ്ങനെയായിരുന്നു. പിന്നെ ജേഷ്ഠൻ മരിച്ചു. ഇമാം മഹാനായ ഇമാം ഹസൻ ഇബ്നു സാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ശേഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ കാണുന്നു, ജേഷ്ഠൻ മരിച്ച ശേഷം അദ്ദേഹം മരിക്കുന്നത് വരേക്കും രാത്രി ഫുള്ളായിട്ടായിരുന്നു അദ്ദേഹം നമസ്കരിക്കാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാലില്ല എന്ന് ചോദിക്കും. കാരണം പള്ള കൊണ്ട് ചിന്തിക്കുന്ന ആൾക്ക് ഉറക്കൊക്കെ ഓർമ്മ വരാം. പള്ള കൊണ്ടും കണ്ണുകൊണ്ടും ഉറക്ക കൊണ്ടും സുഖം കൊണ്ടും ചിന്തിക്കുന്നവരൊക്കെയാണ് അതൊക്കെ ഓർമ്മ വരിക. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഓർമ്മിക്കാറില്ല, അവർ ചിന്തിക്കാറില്ല. പിന്നെയോ എവിടുന്ന കിടന്നുറങ്ങാറില്ല, ഇരുന്ന് തിന്നാറില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങാൻ വേണ്ടി കിടന്നുകൊടുക്കൂല. പിന്നെയോ ഉറക്കം വന്നാൽ വന്ന സ്ഥലത്ത് നിന്ന് ഈ ഉറക്ക പാസാക്കും. അത് ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് എവിടെയാണ് സൗകര്യമുള്ളത്, അങ്ങനെയാണ് ഉമർ ഖത്താബിനെ കുറിച്ച് പറയാറുള്ളത്. ഇത് കഥ പറയല്ല. ഞാൻ പകലുറങ്ങുകയാണെങ്കിൽ എന്റെ പ്രജകളെ തൊട്ട് ഞാൻ ബന്ധപ്പെട്ടു പോകുന്നതാണ്. ഞാൻ രാത്രി ഉറങ്ങുകയാണെങ്കിൽ എന്റെ നേതാവിന്റെ അവകാശം എനിക്ക് നൽകാൻ സാധിക്കുന്നതുമല്ല എന്നായിരുന്നു നമ്മുടെ അനിശ്ചേദ്യ നേതാവായ സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് റിസർവേഷൻ ചെയ്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീലിനെ ഇറക്കിയിട്ട് സന്തോഷവാർത്ത നൽകിയതായ അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ട് കിടക്കുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ ഉറങ്ങിയിരുന്നില്ലേ? ഉണ്ട്. തീർച്ചയായും ചക്രവർത്തിമാരുടെ പ്രതിനിധി ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബിനെ പരിശോധിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം ഒരു വൃക്ഷത്തിന്റെ പരിസരത്തിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിനെ പരിശോധിച്ചു വന്നതായ ആ രാജാവ് അല്ലെങ്കിൽ രാജാവിന്റെ പ്രതിനിധി മനസ്സിലാക്കിയത് ഇപ്പോൾ എവിടെയാണ്, ഏത് ഭാഗത്തിൽ കൂടിയാണ് ഉമറിന്റെ പേലസിലേക്ക് എത്തുക ഞാനെന്ന് തെറ്റിദ്ധരിച്ചിട്ട് മൂപ്പർ മദീനയിൽ പേലസ് അന്വേഷിച്ച് നടക്കായിരുന്നു. ആ കൊട്ടാരം അന്വേഷിച്ച് നടക്കായിരുന്നു. അവസാനം ഒരു പിടുത്തം കിട്ടിയില്ല. ജനങ്ങളോട് ചോദിച്ച് എവിടെയാ നിങ്ങളുടെ ഖലീഫ, ഞങ്ങളുടെ കൊട്ടാരം കിടുകിട വിറക്കുന്ന വിറപ്പിക്കുന്ന ഖലീഫ ഉണ്ടല്ലോ അദ്ദേഹം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പള്ളിയിൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ പോയതിനു ശേഷം പള്ളിയിലില്ല. പള്ളിയുടെ പരിസരത്തിൽ ചെന്നപ്പോൾ ഒരു വൃക്ഷത്തിന്റെ താഴെ ഇരുന്നിട്ട് ഉറങ്ങുകയാണ്. അതുകൊണ്ട്
അബ്ദുൽ മുത്തലിബിന്റെ മകനായതും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാലേ കൂട്ടി തന്നെ മുമ്പ് തന്നെ ചോരബന്ധം ഉള്ളവരായതോടുകൂടി തന്നെ ഉമ്മയിലും ചോരബന്ധത്തിൽ അവർക്ക് സ്പെഷ്യൽ ടച്ച് ഉള്ളത് കാരണത്താൽ തന്നെ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്കേൽപ്പിക്കപ്പെട്ടു എന്ന് മക്കയിൽ നിന്നിട്ട് കേട്ട സന്ദർഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആരുമില്ലാത്ത സമയത്ത് ഭീരുക്കൾ ചെയ്യുന്ന പണിയിൽപ്പെട്ടതാണല്ലോ, ആരും ആള് കാണാത്ത സമയത്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടി കളയാന്നുള്ളത്. അങ്ങനെ ആരും കാണാത്ത സന്ദർഭത്തിൽ സഫയുടെ താഴ്വരയിൽ വെച്ചിട്ട് അങ്ങും എങ്ങും പരിശോധിച്ച് നോക്കി, ഹംസയില്ല, അബൂ താലിബിലില്ല, കൊള്ളുന്ന ആൾ ആരും തന്നെ ഇല്ല, ബനു മഹസൂം ഗോത്രക്കാരുണ്ടായ വിരോധമില്ല, കാരണം അബൂജഹലിന്റെ കുടുംബക്കാരാണല്ലോ. പക്ഷേ ബനു ഹാഷിം ഗോത്രക്കാരാരും കാണാതെ വന്നപ്പോൾ സഫയുടെ താഴ്വരയിൽ വെച്ചിട്ട് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരവിടെ ഒളിച്ചിരുന്ന രഹസ്യമായിട്ട് ഇസ്ലാമത പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ആദ്യത്തെ സെന്ററായിട്ട് നബി തെരഞ്ഞെടുത്തതായ അർക്കമുബ്നു അബിൽ അർക്കമിന്റെ വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങിയതായ വേളയിൽ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തെന്നില്ലാത്ത ശകാരം ശകാരിച്ചിട്ട് ഒരു കല്ലെടുത്തിട്ട് നബിയുടെ തലയിലേക്ക് ഇടിച്ചു കളഞ്ഞു അബൂജഹൽ. ആ അബൂജഹൽ തലയിലേക്ക് ഇടിച്ചപ്പോൾ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ
സ്ഥലം പിടിച്ചതായ സംഭവമാണിത്. അവരുടെ നേതാവ് പറഞ്ഞ വാക്കാണിത്. എന്ത് ഹക്കംത, നീ വിധിച്ചു, വിധികർത്താവായി, ഖലീഫയായി, വഅദൽത, നീ നീതിമാനായ വിധികർത്താവായി ഒനിംത, അതുകൊണ്ട് നിനക്ക് സൗര്യമായി ഉറങ്ങാൻ സാധിക്കുകയും ചെയ്തു. ഉമറേ, ഞങ്ങൾ വിധികർത്താക്കളായി പക്ഷെ നീതിമാന്മാരായില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രാത്രിയും ഉറങ്ങാൻ പറ്റുന്നില്ല, പകലും ഉറങ്ങാൻ പറ്റുന്നില്ല, എവിടെയും കൊട്ടാരത്തിൽ ഉറക്കമില്ല, പുറത്തും ഉറക്കമില്ല, കണ്ടി എന്തുകൊണ്ട് ാണ് ശബ്ദങ്ങൾ, എവിടെയും ശബ്ദം കേട്ടാൽ ഞങ്ങളുടെ ശത്രുക്കൾ എന്നാണ്. ഉമറേ, നീ നീതിമാനായതുകൊണ്ട് നിനക്ക് ശത്രു ഇല്ല എന്ന് ആ ശത്രു നേതാവ് പറഞ്ഞ വാക്ക് നമുക്ക് കാണാം. എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? അവർക്ക് ഇവിടെ ഉറങ്ങി പ്രാക്ടീസാക്കിയിട്ട് പെൻഷനില്ലാത്തതായ മഹാത്മാക്കളുടെ നാട്ടിൽ ആണ് നാം സന്തോഷകരമെന്ന് പറയട്ടെ ഈ ഹിസ്റ്ററി പറയുമ്പോൾ താമസിക്കുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് വേണം? മൂന്ന് മില്യണിൽ
കോടതിയുടെ കാര്യം കറക്റ്റ് വന്നാൽ എന്താ നാം
കാത്തിരിക്കുകയാണെങ്കിൽ
ഒരു പത്ത് കോടതിയുടെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ പത്ത് കോടതി പത്ത് ടിക്കറ്റ്
സംഭവിച്ചത്
പത്തല്ല, ചിലവരൊക്കെ ഒരേ കോടതിയുടെ ടിക്കറ്റ് തന്നെ 100 ഒന്നിച്ച് വാങ്ങും അല്ലേ? ആ 100 പെട്ടാലായില്ലേ? എന്തിനു വേണ്ടിയാണ് സോഡരിയുടെ പ്രഖ്യാപനം? എന്താണ്?
ഒരു ലക്ഷം
നിങ്ങളുടെ
രൂപ കിട്ടുമെന്നാണ്. ഒരു ലക്ഷം ആൾക്കാരുടെ ഹരമായ കിട്ടുമെന്നാണ് അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. അത് കിട്ടാൻ വേണ്ടി നാം പാടുപെടും. സംശയത്തിന്റെ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഇസ്ലാമിന്റെ ഹറാമാണ് അത്. മൈസൂരാണ് കള്ള ഹറാമായ ആയതായ ആയത്തിന്റെ കൂടെ ഇറങ്ങിയതാണ് എന്ത് സോഡരി ഹറാമാണ് എന്ന് ബാജിക്കുറി പോലുള്ളതായ എല്ലാം ഹറാമാണ്. എന്നാൽ ഇവിടെ റമദാൻ മാസത്തിൽ ഒരാള് ഒരു ഖത്തം ഓതുകയാണെങ്കിൽ, റമദാൻ അല്ലാത്ത മാസത്തിൽ എത്രയാണ് നിങ്ങൾ കേട്ടു ഒരു ഖത്തം കിട്ടുന്നത്? ഞാൻ എത്ര എണ്ണം പറഞ്ഞത്? 323671 അക്ഷരമാണ് ഖുർആനിലുള്ളത്. റസൂൽ പറയുന്നു, ലാഖൂലു അലിസ്ലാം മീം ഹർഫുൻ ബൽ അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ. നിങ്ങൾ അലിസ്ലാം മീം എന്ന് പറയുമ്പോൾ എന്റെ ഉമ്മത്തികളെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 3 ഹസനത്തല്ല മറിച്ച് 30 ഹസനത്താണ്. അപ്പോൾ 323671 അക്ഷരം നാം ഖുർആൻ ഓതുമ്പോൾ ഓതിക്കഴിയുന്നു. അപ്പോൾ എത്ര കൂലിയാണ് കിട്ടുന്നത്? 300,000.
അല്ലെ,
എന്തുകൊണ്ട് കൂടുതലായി? എന്തുകൊണ്ട് നമ്മളുടെ ഇവിടെ എത്രയുണ്ട്? 23,000 ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഏകദേശം 3 മില്യണിൽ 3 മില്യണിൽ 3 മില്യൺ അല്ലേ, 10 ലക്ഷത്തിനാണ് 1 മില്യൺ. അപ്പോൾ 3 മില്യണിൽ തരം റമദാനല്ലാത്ത മാസത്തിൽ ഖുർആൻ പരിപൂർണമാക്കിയാൽ നമുക്ക് കൂലി കിട്ടുമെന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രഖ്യാപനം അനുസരിച്ചിട്ട് കണക്ക് കൂട്ടാം. റമദാനിലോ റമദാനിലോ അല്ല, റമദാനിൽ ഡബിൾ, എല്ലാത്തിനും ഡബിളാണ്. എത്രയാണെന്ന് അറിയാമോ? ഇല്ല. റസൂൽ പറയുന്നു, റമദാനിൽ ലഭിക്കുന്നത് 70,000 ആവാനും 700,000 ആവാനും 700,000 ആവാനും 700,000 ആവാനും സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ കണക്കിലോ നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ
നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ
കാൽക്കുലേറ്ററിലോ പെടുത്താൻ പറ്റാത്തതായ എണ്ണമായി മാറുന്നതായിരിക്കും. നാം ഒരു ഘട്ടം റമദാനിൽ തീർക്കുകയാണെങ്കിൽ ഇത് നാം മനസ്സിലാക്കിയതിനേക്കാളും ഗൌരവത്തിൽ തലപ്പ് കാലേഹ്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മഹാനായ ഇമാം സൂരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇമാം മാലിക് ബിനു അനസ് അൽ-അസ്മഹി റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെയുള്ളതായ മഹാത്മാക്കളുടെ ഇത്രയിലും തലപ്പ് കാലേഹ്യങ്ങളിൽ പൊതുവിലുള്ള ഇത്രയിലും കാണുന്നു, റമദാൻ മാസമായി കഴിഞ്ഞാൽ അവരുടെ ക്ലാസ് അവരെ നിർത്തിവെച്ചു. മദീനത്തെ പള്ളിയുടെ അകത്ത് ക്ലാസ് നടത്തിയതായ മദീനത്തെ ഇമാമായ മദീനത്തെ ഖതീബായ മദീനത്തെ എല്ലാമായിരുന്നതായ മഹാനായിരുന്നു മഹാനായ ഇമാം അനസ് ബിനു മാലിക് ബിനു അനസ് അൽ-അസ്മഹി. 4 മദീനത്തെ ഇമാമിന്റെ ഒരു ഇമാം ഉണ്ടല്ലോ, ബക്കയിൽ കബറടക്കപ്പെട്ടതായ മദീനക്കാരനായ ഇമാം. അദ്ദേഹം റമദാൻ മാസമായി
കഴിഞ്ഞാൽ
ഒഴിവാക്കുകയാണ്. ഒഴിവാക്കാറായിരുന്നു. ഹദീസ് ക്ലാസ് നടത്താറില്ല, ഒരു ക്ലാസ് നടത്താറില്ല എന്നാണ്. എന്തിനു വേണ്ടിയാണ് അവരെ ഒഴിവാക്കാറുണ്ടായിരുന്നത്? ഖേദകരമെന്ന് പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതായ ജനങ്ങൾ ഈ റമദാൻ മാസമായി കഴിഞ്ഞാൽ പല പല പ്രോഗ്രാമുകളും നിർത്തിവെക്കാറുണ്ട്. സ്പെഷ്യൽ പ്രോഗ്രാമുകൾ അവരുണ്ടാക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽപ്പെട്ടതാണ് സ്പെഷ്യൽ ഫിൽമുകൾ, സ്പെഷ്യൽ കാസറ്റുകൾ, സ്പെഷ്യൽ പാട്ടുകൾ, സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, സ്പെഷ്യൽ ഗംഗാദിമാര്, സ്പെഷ്യൽ റൂൾസുകൾ ഉണ്ടായി മാറുകയാണ്. അതിനുവേണ്ടി അല്ലായിരുന്നു, മറിച്ച് ഖുർആനിൽ മുഴുകാൻ വേണ്ടി. എത്രത്തോളം ഇമാം ഖതാബത്ത് ബിനു ദഅമത്ത് സദൂസി റഹ്മത്തുള്ളാഹി അലൈഹി ഹൃദയത്തിൽ ഇസ്രയിൽ കാണുന്നു, റമളാൻ അല്ലാത്ത മാസങ്ങളിൽ 7 ദിവസത്തിൽ ഒരു ഖത്തം തീർക്കാറായിരുന്നു. റമളാനായി കഴിഞ്ഞാൽ 3 ദിവസത്തിൽ ഒരു ഖത്തം തീർക്കാറായിരുന്നു ഇമാം ഖതാബയാണ് നിങ്ങൾ ഈ കേട്ടത്.
മരണ വാർത്തയായ
നേതാവാണ് ഖതാബത്ത് ബിനു ദഅമത്ത് സദൂസി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം 3 ദിവസത്തിൽ ഒരു ഖത്തം തീർക്കാറുണ്ടായിരുന്നു. പിന്നെ ജാതിമാമിനെ സംബന്ധിച്ചിടത്തോളം പറയാറുള്ളത് 1 ദിവസത്തിൽ ഖത്തം തീർക്കാറുള്ളത് നമ്മുടെ ബുദ്ധിക്ക് തന്നെ ഗോചരമാക്കാൻ പറ്റാത്ത രൂപത്തിലാണ് അവരൊക്കെ ഓടി തീർക്കാറുള്ളത്. പക്ഷേ അതുപോലെ തന്നെ അള്ളാഹു റസൂലിന്റെ മകൾ ഫാത്തിമ തൊയ്യല്ലാഹു തആലയെ കുറിച്ച് അവരുടെ ഹിസ്റ്ററിയിൽ കാണുന്നു, അവര് റമദാനായി കഴിഞ്ഞാൽ ജാതിയിൽ നിന്ന് നമസ്കരിക്കും, നമസ്കരിച്ചിട്ട് ഈണം വരുമ്പോൾ താങ്ങിയിരിക്കണമല്ലോ, ഒരു താക്കം വേണം. ആ താക്കത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവര് വീട്ടിന്റെ മധ്യ വഞ്ചി കെട്ടിയിട്ടുണ്ടായിരുന്നു ചെയ്തുകൊണ്ട് നമസ്കരിക്കാറുണ്ടായിരുന്നത്. കൂടുതൽ പ്രാവേശിൽ അഥവാ രാത്രിയുള്ളതായ നമസ്കാരത്തിൽ അവർക്ക് അതിർത്തിയോട് ഓതുമെന്നാണ് അള്ളാഹു റസൂലിന്റെ മകളും അള്ളാഹു റസൂലിനോട് ഏറ്റവും ഏറ്റവും തുല്യതയുള്ളതായ മഖ്ലൂഖും നടത്തത്തിൽ, ചലനത്തിൽ, സംസാരത്തിൽ, ചിരിയിൽ എല്ലാം എല്ലാം അള്ളാഹു റസൂലാണെന്ന് തോന്നിപ്പോകുന്നതായ ഒരു മഹതിയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല. അവരുടെ ഹിസ്റ്ററിയിൽ അങ്ങനെ കാണുന്നു. ഇതെല്ലാം നാം അവരുടെ നാട്ടിൽ, അവർ ജീവിച്ച നാട്ടിൽ, അവർ മരിച്ചു കിടന്ന നാട്ടിൽ നിന്നിട്ട് കേൾക്കുമ്പോൾ അവരുടെ ജീവിതം പോലോട്ട് അല്ലെങ്കിലും അവരുടെ ജീവിതത്തിന്റെ ഒരു 10-100% നാം വിറ്റാക്കാൻ വേണ്ടി നമ്മൾ നാനിൽ പാടുപെടേണ്ടതുണ്ട്, മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ മുഖവുര നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റംളാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചിട്ട് അതിന്റെ ആദ്യ രാത്രിയിൽ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ വിശുദ്ധ അങ്ങനെ സാധിക്കുന്നത് അങ്ങനെ സാധിക്കുമെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്, അത്ര ഓതാൻ വേണ്ടി പാടുപെടുക. അത് ഓതാൻ അറിയാത്തവർ ഓതാൻ വേണ്ടി പ്രാക്ടീസ് ഉണ്ടാക്കുക, അതിനുവേണ്ടി പാടുപെടുക. അല്പമായിരുന്നാലും വിരോധമില്ല, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടായിരുന്നാലും വിരോധമില്ല. നിങ്ങൾ നമ്മുടെ സജീവിത ക്ലാസ്സിൽ സാധാരണ പറയാറുണ്ട്, രക്ഷമിച്ചിട്ട് ഖുർആൻ ഓതുന്ന ആൾക്ക് എത്ര കൂലി എന്ന് റസൂൽ പറഞ്ഞു? രണ്ട് കൂലി. എന്തുകൊണ്ട്? അദ്ദേഹം ഓടിയ കൂലിയും രണ്ടാമത് വിഷമിച്ച കൂലിയുമാണ്. എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അന്വേഷിച്ച് അക്ഷരത്തെ കണ്ടുപിടിക്കാം. അക്ഷരം ആ എന്നത് പറയാൻ വിഷമമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഓതാ, അങ്ങനെ ബുദ്ധിമുട്ടി ഓതാ. അങ്ങനെ ഓടുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ ഓടിക്കോ എന്റെ ഉമ്മത്തികളെ, ഓടണം എന്റെ ഉമ്മത്തികളെ എന്നാണ് റസൂലുള്ളാഹിന്റെ നിർബന്ധം. അങ്ങനെയാണെങ്കിൽ ഡബിൾ കൂലി എന്നാണ്. അതുകൊണ്ട് എന്നാലും വിഷമിക്കേണ്ടതില്ല, ഖുർആൻ ഓതാൻ വേണ്ടി വരിക. നമുക്ക് ഇറങ്ങിയതാണ് ഈ ഖുർആൻ എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിഷയത്തിന്റെ പരിഗണന പറഞ്ഞു കഴിയാം, പലപ്പോഴും പറയാറുള്ള കാര്യമാണെങ്കിലും പുതുമുഖങ്ങളായ മഹാത്മാക്കൾക്ക് നമ്മുടെ അടുക്കൽ, നമ്മുടെ ക്ലാസ്സിൽ നല്ല പരിഗണന ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, ഖുർആൻ നമുക്കിറങ്ങിയതാണല്ലോ, ഖുർആൻ നമുക്കിറങ്ങിയതാണ്. ഈ ഖുർആൻ അറബികൾക്ക് മാത്രമുള്ളതല്ല. അതുകൊണ്ട് ഖുർആൻ മുല്ല മുസ്ലിമാരും സാലിഹ് ഖലീഫമാരും മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ അർത്ഥം എല്ലാവരും പഠിക്കാനുള്ളതാണ്, എല്ലാവർക്കും ഉൾക്കൊള്ളാനുള്ളതാണ്. എല്ലാവരും പഠിക്കണമെന്നത് അള്ളാഹു നിർബന്ധമുണ്ട് എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പലയിടങ്ങളിലും പറഞ്ഞതാണെന്ന് നാം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നവര്? ഇവരിൽ മാത്രമാണ് മുഅ്മിൻ എന്ന വിശേഷതകൾ ഉൾക്കൊള്ളുന്നത്. ഇന്നമ എന്ന വേടിന് അങ്ങനെയുള്ള അർത്ഥമുണ്ട് ഖുർആനിൽ. ഇന്നമ
പരിസരത്തിൽ താമസിക്കണം.
തങ്ങൾ അവരോട് പറയുക, ഇന്നമ അന ബഷറും മിസ്ലുകും, ഇന്നമ എന്ന് ഖുർആനിൽ അള്ളാഹു ഉപയോഗിക്കുന്ന വല്ലാത്തം എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്നതാ ഇനത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അവരാരാണ്? ഇദാ ദുക്കിറല്ലാ, അല്ലാഹ് അവരുടെ മുമ്പിൽ വെച്ചിട്ട് പറയപ്പെട്ടാൽ ഉജ്ലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയം കിടുകിടേ വരച്ചു പോകുന്നതാണ്. ഹൃദയം കിടുകിടേ അള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ വറക്കണം, അള്ളാഹ് ഭയമില്ലേ എന്ന പേര് കേൾക്കുമ്പോൾ വറക്കണം, അള്ളാഹു സുബ്ഹാനഹു ഓർക്കും അള്ളാഹു സുബ്ഹാനഹു ഓർക്കുന്ന വേളയിൽ വറക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു ഖുർആനിൽ മുസ്ലിം ലോകത്തിന്റെ ആ സകലം അഭിമാന സംരക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വ്യഭിചാരം അവരിൽ നിന്നിട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഏത് നിലക്കുള്ള പന്നിയോ, ഏത് നിലക്കുള്ള ലിപ്റ്റിക്കോ, ഏത് നിലക്കുള്ള റോസറോളോ, ഏത് നിലക്കുള്ളതായ അനിസ്ലാമിക രൂപത്തിലുള്ളതായ പന്ത ധരിക്കാത്തതായ കോലങ്ങളോ നിങ്ങൾ കണ്ടാൽ അത് മിനിസ്കരട്ടോ, മിനി മിനിസ്കരട്ടോ, അല്ലെങ്കിൽ അർദ്ധനഗ്നതയോ പൂർണ്ണനഗ്നതയോ കണ്ടാൽ മുസ്ലിം ലോകമേ നിങ്ങൾ അപകടത്തിൽ പെട്ടുപോകാൻ പാടുള്ളതല്ല. കാരണം നിങ്ങൾക്ക് അതിലൂടെ, നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കളിലൂടെ പാഠമുണ്ട്, മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂറത്ത് കംപ്ലീറ്റ് അള്ളാഹു ഇറക്കിയിരിക്കുകയാണ്. അതിൽ ലോകത്തിന്റെ മുമ്പിൽ മാതൃകാ പുരുഷനായി ജീവിച്ചതായ ഒരു നബിയുടെ കഥ. അതാരാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് രാജിയുടെ വീട്ടിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്നേഹിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമുമായിട്ട് വികാര ചിന്താഗതിയോടുകൂടി വഞ്ചിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ആരെ? ഒരു സ്ത്രീ, യൂസുഫ് ദീപയ്ക്ക, അവളുടെ വീട്ടിലാണ്. സാഹിത്യം ഉൾക്കൊള്ളുന്ന വീടാണ്. യൂസുഫ് അങ്ങോട്ട് പോയതൊന്നുമല്ല, യൂസുഫ് അവളുടെ വീട്ടിലാണ്.
അപ്പോൾ എന്ത് എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. അവളുടെ കസ്റ്റഡിയിലാണ്, അവളുടെ അണ്ടറിലാണ്, അവളുടെ വീട്ടിലാണ്. നിർത്തിയില്ല. അവൾ രാജ്ഞിയായതോടുകൂടി, അവളുടെ കീഴിൽ ഉദ്യോഗസ്ഥൻ യൂസഫ് ആയതോടുകൂടി, യൂസഫ് അങ്ങോട്ടല്ല നിവാസം ചെയ്യാൻ മുന്നിൽ വന്നത്, മറിച്ച് യൂസഫിനെയാണ് അവൾ സ്നേഹിച്ചത്. എന്നിട്ടോ അവൾക്ക് യൂസഫിനും യൂസഫുമായി ബന്ധം പുലർത്തിയാലേ തീരുമെന്ന് നിർബന്ധമുണ്ടായതുകൊണ്ട് അവളെ ഏഴാം വാതിൽ എന്ന് പണ്ടത്തെ ഭാഷയിൽ പറയാറുണ്ട് അറബികൾ. ഒന്നാം കബർ പേരത്താകുമ്പോൾ റോമിന്റെ അകത്ത് റോമിന്റെ അകത്തായിട്ടാണ് പിന്നെ രാജ്ഞിയുടെ റോമിലേക്ക് എത്തുക അല്ലേ. അപ്പൊ രാജ്ഞിയുടെ സ്പെഷ്യൽ റോമിന്റെ അകത്തിലേക്ക് യൂസഫിനെ വലിച്ചു കൊണ്ടുപോയിട്ട് വഞ്ചനയിലൂടെ അവസാനം അവിടെ നിന്നിട്ട് കംപ്ലീറ്റ് വാതിലുകൾ അടക്കപ്പെടാൻ ഓർഡർ വന്നു. പട്ടാളക്കാരായിരിക്കുമല്ലോ പേലസിനെ പതിവനുസരിച്ചിട്ട് ഇത് കാവൽ നിൽക്കുക. ഈ പട്ടാളക്കാരുടെ കാവലോട് കൂടിയുള്ളതായ ആ പേലസിന്റെ അകത്തുള്ളതായ വാതിലുകളെല്ലാം അടക്കപ്പെട്ട് കഴിഞ്ഞു, ഓരോ വാതിലുകളും കൂട്ടപ്പെട്ട് കഴിഞ്ഞു എന്നാണല്ലോ പറയുന്നത്. വാതിലുകൾ കംപ്ലീറ്റ് കൂട്ടപ്പെട്ട് കഴിഞ്ഞു, ആരും വരാൻ സാധ്യതയില്ല, ആർക്കും വരാൻ അധികാരമില്ല. പ്രധാനമാണ് രാജ്ഞിയാണ് ഈ ജോലി ചെയ്യുന്നത്, ഈ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങൾ ചെയ്യുന്നത്. കാലത്ത് എന്നിട്ടവള് പറഞ്ഞു, ഇപ്പോൾ നീയും ഞാനും മാത്രമാണല്ലോ ഇവിടെ സംസാരം കൂടപ്പെട്ടിരിക്കുകയാണ്, ബന്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, മാറാവ് പട്ടാളം നിൽക്കുകയാണ്, നിനക്ക് ഓടാൻ പറ്റുന്നതല്ല. ഈ രംഗം ഒന്ന് ഓർത്തു നോക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള രംഗങ്ങളല്ല, മറിച്ച് തോന്നിവാസത്തിലേക്ക് ഓടുകയാണ് ജനങ്ങൾ, വ്യഭിചാരത്തിലേക്ക് ക്യൂ നിൽക്കുകയാണ് ജനങ്ങൾ, വ്യഭിചാരത്തിലേക്ക് കാശ് കൊടുത്തിട്ട് ഷീല ഹൗസിൽ ക്യൂ നിൽക്കുന്ന പാപ്പളമാരെ വരേക്കും കാണാം. അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ. ഇപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, ദുഷ് തുറന്നു വെച്ചതുകൊണ്ട് എല്ലാവർക്കും എവിടെ നടക്കുന്ന വ്യഭിചാരം നിന്നിട്ട് ഡയറക്റ്റ് കാണാമെന്ന് അവരുടെ കാശ് പറഞ്ഞല്ലോ. പലരും ചെയ്യുന്ന വ്യഭിചാരം ശരിക്ക് ഡയറക്റ്റ് കാണാനുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്, ലോകത്ത് ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളിലൂടെയും ജിന്ന് മനുഷ്യ പിശാചുകളിലൂടെയും എന്നത് നമുക്കറിയാം. അതിന്റെ പിന്നോടാൻ ആൾക്കാരെ കിട്ടുന്ന വിവാദം ആ ഇനത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മാതൃകയാവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സൂറത്ത് കംപ്ലീറ്റ് ഇറക്കിയിട്ടുള്ളത് ഒരു വ്യക്തിയുടെ പേരിൽ. ആ വ്യക്തിയുടെ പേര് ഓർക്കുമ്പോൾ സൂറത്തിനെ ഓർക്കുന്നു, ആ സൂറത്ത് ഓർക്കുമ്പോൾ വ്യക്തിയെ ഓർക്കുന്നു, ആ സൂറത്തിനെയും വ്യക്തിയെയും ഓർക്കുമ്പോൾ അദ്ദേഹം ഏത് വിജയത്തിലാണ് കുറിച്ച് കണ്ടത് എന്ന സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തെളിക്കുവാനും ശ്രദ്ധിക്കുവാനും നമുക്ക് ചുറ്റുപാട് ഖുർആൻ ഉണ്ടാക്കി തരികയും ചെയ്യുന്നു. ഈ സംഭവമാണ് ഇതിൽ മെയിൻ പോയിന്റ്. അവർ കംപ്ലീറ്റ് വാതിലുകളെ കൊട്ടാരത്തിൽ കൂട്ടിയിട്ടു. കാലത്ത് അവൾ പറഞ്ഞു, വാടോ ഇവിടെ.
മറുപടി കേൾക്കണം.
അല്ലയോ മുസ്ലിം ലോകമേ, ഖുർആനിന്റെ ഉടമകളെ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ, യൂസഫ് നബി അലൈഹി സ്സലാം പറഞ്ഞ വേട് എന്തായിരുന്നു? അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടേണ്ടതുണ്ട്. ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആരോടാ പറയുന്നത്? രാജ്ഞിയോടാണ്, കൊട്ടാരത്തിന്റെ ഉടമയോടാണ്. ഞാൻ എല്ലാം ഒരുക്കപ്പെട്ട് തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ നിലക്കുള്ള ചുറ്റുപാടും അന്തരീക്ഷവും ഉണ്ട്. അവിടെ എന്ത് കാട്ടി അത്താഫർല പറഞ്ഞേക്കാമെന്ന് എന്നുള്ളതായ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചിന്തിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞു ഇന്നറബ്ബീ إنه لا يفلح الكافرون يندي ഇരിപ്പിടത്തെ പാർപ്പിടത്തെ ശുദ്ധീകരിച്ചിരിക്കുകയാണ് എന്റെ റബ്ബ്, അതുകൊണ്ട് എന്നെ അതിന് കിട്ടുകയില്ല എന്ന് യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു. അവസാനം യൂസഫ് നബി അലൈഹിസ്സലാമിനെ ജയിൽ പുള്ളിയാക്കിയ സംഭവം നിങ്ങൾക്കറിയാം. നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. പക്ഷെ ഈ മാതല്ല പറയുമ്പോൾ അള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ ഹൃദയം കിടുകിട പറഞ്ഞിട്ട് വ്യഭിചാരം ഒഴിവാക്കാൻ, തോന്നിവാസം ഒഴിവാക്കാൻ, കലീക്ക ഒഴിവാക്കാൻ, കള്ളുകുടി ഒഴിവാക്കാൻ, സിനിമ ഒഴിവാക്കാൻ, വിനോദാഭാസം ഒഴിവാക്കാൻ, കളികളെല്ലാം ഒഴിവാക്കാൻ അള്ളാഹുലേക്ക് ഓടിച്ചെല്ലാനുള്ളതായ തന്റെ ഇടവും തന്മനസ്സും കൽപ്പും കഴിവും ആ വിമാനിക തളപ്പും ചോരത്തളപ്പും ആവേശവും ഉണ്ടാവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചത്. എന്നിട്ട് ഈ കൽപ്പന അനുസരിക്കാത്ത കാരണത്താൽ അവസാനം അവര് ഏഴ് വർഷത്തോളമാണ് ജയിലിലിരുന്നത്. എല്ലാവരും ജയിലിൽ പോകാറുള്ളത് പൊതുവെ നാം കേൾക്കാറുള്ളത് തോന്നിവാസം ചെയ്തത് കാരണത്താലാണ് യൂസഫ് നബി അലൈഹി ഇസ്ലാം ഏഴ് വർഷം ജയിലിലിരുന്നത്. തോന്നിവാസം ചെയ്യാത്തത് കാരണത്താലാണ്. എന്താ ക്ഷമിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് യൂസഫിനെ ജയിലിലിട്ടു. രാജ്ഞിയുടെ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ട് യൂസഫിനെ ജയിലിടപ്പെട്ടു. അലൈഹി സലാം. അവരോട് കൂടി നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് കൂട്ടട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിന്റെ ഉടമകളോട് പറഞ്ഞിരിക്കുകയാണ്, ഇദാ ദുക്കിറല്ലാ, അള്ളാഹുനെ പറയപ്പെട്ടാൽ, ഉജിബത് ഖുലൂബുഹും, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാവേണ്ടതാണ്, കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കേണ്ടതാണ്. നിങ്ങളോട് കഴിഞ്ഞ രണ്ട് ക്ലാസിന് മുമ്പ് ഇവിടെ മലായിന സാലേഹ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് കേട്ടപ്പോൾ അവർക്ക് വേണ്ടി നാം ക്ലാസ്സെടുത്തപ്പോൾ പറഞ്ഞിരുന്നു. എന്ത് അള്ളാഹു പറഞ്ഞ വാക്യം ബുഖാരിയിലാണ് സംഭവം. റസൂല് പറയുകയാണ്, അള്ളാഹു ശിക്ഷിച്ചതായ, അള്ളാഹു പരാക്രമികളെ ശിക്ഷിച്ചതായ ആ പരാക്രമികളുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോഴോ അവരുടെ വീടുകളെ നിങ്ങൾ കാണുമ്പോഴോ അവരെ അവരിൽ നിന്നിട്ട് നിങ്ങൾ പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകളിലേക്കും നാടുകളിലേക്കും നിങ്ങൾ കരഞ്ഞിട്ടല്ലാതെ കടക്കരുത് എന്ന് മാത്രമല്ല, നിങ്ങൾ അഥവാ കരച്ചലി വരുന്നില്ലെങ്കിൽ റസൂല് പറയുന്നു, ബാപ്പൂ നിങ്ങൾ ഉണ്ടാക്കിക്കരയുക. ബുഖാരിയിലുള്ള ഹദീസാണ്. ഉണ്ടാക്കിക്കരയണം. ചിലവർക്ക് ഉള്ളി മുറിച്ചാലും കരച്ചലി വരില്ല. അങ്ങനെയുള്ള കണ്ണിന്റെ ഉടമകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കിക്കരയേണ്ടി വരും. ഉണ്ടാക്കിക്കരയാണ് റസൂൽ എന്തിനാ പറയുന്നത്? ഉണ്ടാക്കി 10 പ്രാവശ്യം കരഞ്ഞാൽ 11 പ്രാവശ്യം ഉണ്ടാക്കാതെ കരയാൻ സാധിക്കും. അപ്പോൾ എല്ലാം പ്രാക്ടീസിലൂടെയാണ്, എല്ലാം പ്രാക്ടീസ് ഉണ്ടാക്കണം. അതുകൊണ്ട് കരഞ്ഞ് പ്രാക്ടീസ് ഉണ്ടാക്കേണ്ടതാണെന്ന് റസൂൽ വാസ്തവത്തിൽ പറയുന്നത്. കരയേണ്ട മാസമാണ്. ഖുർആൻ ഓതുമ്പോൾ കരയണമെന്ന് അള്ളാഹു കൽപ്പിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു ഏഴ് കൂട്ടരെ അറസ്റ്റിന്റെ താഴിലേക്ക് നിർത്തുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞ പറഞ്ഞതായ സന്തോഷവാർത്ത ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞതാണ്. എന്ത്
فقالت له أينام خوفا كالي ومن ذكر الرب المهيمين خاليا فقالت له أينام خوفا كالي ില്ലാത്ത കാലഘട്ടത്തിൽ അള്ളാഹുന്റെ സിംഹാസനമാകുന്ന അർശിന്റെ താഴ്വരയിൽ തണലിടുന്നതായ ഏഴ് വിഭാഗത്തെ റസൂൽ വിവരിച്ചുകൊണ്ട് ബുഖാരിയിലാണ് ഹദീസ്, മുസ്ലിമിലാണ് ഹദീസ്, മുസ്തഫക്ക നിലയിലാണ് ആ ഹദീസിനെ ഒരു കവി ആ കവിതയിലൂടെ ക്രോഡീകരിച്ചിട്ട് അവസാനത്തെ ഇനം പറയുകയാണ്. ഒമൻ ഒരു വ്യക്തിയും ആരാണോഹിനിൻ എല്ലാത്തിനെയും കീഴടക്കുന്നതായ മഹാനായ റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ടുകൊണ്ട് ൊണ്ട് അവൻ കരയുന്നു. ഖാലിയായ സ്ഥലത്ത്, ആരും കാണാത്ത സ്ഥലത്ത്, തനിച്ച് റൂമിലിരുന്നു കൊണ്ട്, പലരും തനിച്ച് റൂമിലിരുന്നു കൊണ്ട് ഫിലിം കാണുന്നത് പോലെ, തനിച്ച് റൂമിലിരുന്നു കൊണ്ട് വ്യതിചരിക്കുന്നത് പോലെ, തനിച്ച് റൂമിലിരുന്നു കൊണ്ട് തോന്നിവാസം ചെയ്യുന്നത് പോലെ, കല്ലുമുടിക്കുന്നത് പോലെ, ചിലവർ തനിച്ച് റൂമിലിരുന്നു കൊണ്ട് അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണുനീര് ധാരണാരിയാക്കി ഒലിപ്പിക്കുന്നു. അങ്ങനെ ഒലിപ്പിക്കണമെങ്കിൽ വേണം ഭാഗ്യം. അങ്ങനെ ഒലിപ്പിക്കാനുള്ള കിട്ടിയവൻ ില്ലാ കാലഘട്ടത്തിൽ അർശിന്റെ താഴ്വരയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ തണലിട്ടുകൊണ്ട് അവനെ ആദരിക്കുന്നതാണ്, ബഹുമാനിക്കുന്നതാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആയിനത്തിൽ നാം എല്ലാവരെയും അള്ളാഹു വിടുത്തുമാറാകട്ടെ. അപ്പോൾ കരയാൻ പഠിക്കണം. റമദാൻ മാസം വരുമ്പോൾ കരയേണ്ട മാസമാണ്. അള്ളാഹു പറയുന്നു, ഇദാ ദുക്കിറല്ലാ, അള്ളാഹുനെ സ്മരിച്ചാൽ, ഉജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കിടുകിടെ വറക്കുന്നതാണ്. എന്നിട്ടോ അവരുടെ മേലിൽ അള്ളാഹുവിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഇത് പറയാനാണ് ഈ ആയത്ത് ഞാൻ ഓതിയത്. എന്ത് സംഭവിക്കും? അവരുടെ ഈമാന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. കേട്ടോ, നീ ഓതുന്ന ഖുർആനിലെ അർത്ഥം നിനക്ക് അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഈമാൻ
വർദ്ധിക്കാം?
ക്ഷാമത്തിന്റെ വിധിവിടുക്കം വളരെ ഭയാനകമാണ് കൂട്ടരെ. അർത്ഥം അറിയാതെ ഓതാണെങ്കിൽ ഒന്നും വരില്ല, ഒന്നും സംഭവിക്കില്ല. യൗമ തറൗനഹ, ആ ദിവസത്തിൽ എന്താ നിങ്ങൾ കാണുന്നത്? മുലവൂട്ടുന്നതായ സ്ത്രീകൾ അവരവരുടെ പുണ്യോമന പൈതലുകളെ വലിച്ചെറിഞ്ഞു ഓടുന്നതായിരിക്കും. ായി കഴിഞ്ഞാൽ പ്രസവ പ്രസവിക്കാൻ ടൈമാവാത്തതായ, പള്ളയിൽ ഗർഭിണിയായി ജീവിക്കുന്നതായ, ഗർഭത്തെ ഗർഭം വഹിക്കുന്നതായ സ്ത്രീകൾ ആ സന്ദർഭത്തിന്റെ, ആ ചുറ്റുപാടിന്റെ, ആ അന്തരീക്ഷത്തിന്റെ ആ ഗൗരവം
കാരണത്താൽ പ്രസവിച്ചു പോകുന്നതായിരിക്കും. എന്ന് മാത്രമല്ല അള്ളാഹു തുടരുന്നു, മനുഷ്യന്മാരെ എല്ലാം നിങ്ങൾ കാണുന്നത് മറ്റുള്ളവരായിട്ടാണ്, ലഹരി പിടിപെട്ടവരായിട്ടാണ്. അവർക്ക് ലഹരിയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ ഭയാനകമായതുകൊണ്ട് അത് കണ്ട് സഹിക്കാൻ പറ്റാതെ അവര് പണത്തിൽ കൊണ്ടുപോകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായ സൂറത്തുൽ ഹജ്ജിന്റെ ഹജ്ജിക്ക്
അല്ല പറയുന്നു നിങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാക്കേണ്ടതുണ്ട് ഖുർആനോടുമ്പോൾ. അപ്പോൾ അർത്ഥം അറിയണമെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേ ഖുർആനിന്റെ അർത്ഥം നാം എല്ലാവരും പഠിക്കണമെന്നല്ലേ?
അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം, പരിഭാഷ പഠിക്കാൻ വേണ്ടി ഓടാൻ വേണ്ടി മുന്നോട്ട് വരണം, മുന്നോട്ട് വരണം. അപ്പോൾ റംളാനിൽ ഖുർആൻ ഓടാൻ വേണ്ടി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിഭാഷ മുമ്പിലേക്ക് കടന്നു പോകുക. ഏതെങ്കിലും ഒരു ആയതിന്റെ അർത്ഥം വിശദമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തോന്നുമ്പോൾ പരിഭാഷയും പോലും നോക്കാമല്ലോ. അപ്പോൾ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടുവരാണ് നമ്മുടെ വിഷയം. അല്ലെങ്കിലും മഹാത്മാക്കളാകുന്ന നമ്മുടെ മെമ്പർമാരെടുത്ത് പ്രത്യേകം ചുറ്റുപാട് സാഹചര്യമുള്ളവർ റംളാനിലുള്ളതായ പകലുള്ള ക്ലാസ് പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ ഈ മുഖവര നൽകിയത്. എന്താണത്? റംളാൻ ഒന്നാം തീയതി മുതൽക്ക് തന്നെ പള്ളിയിൽ വന്നിട്ട് ഹറമിൽ വന്നിട്ട് കാവ്യം അനുസരിച്ചാൻ പറ്റുന്നില്ലെങ്കിൽ ജോലി ടൈമിൽ ലേറ്റ് ഡ്യൂട്ടി ഉള്ളവരാണെങ്കിൽ വിരോധമില്ല. നിങ്ങൾ രണ്ട് റക്കാറ്റോ നാല് റക്കാറ്റോ ആറ് റക്കാറ്റോ ഒരു റക്കാറ്റോ എത്രയാണ് നിശ്ചയിക്കാൻ സാധിക്കുന്നത്? അത്ര നമുക്കെടുത്താണെങ്കിലും വിരോധമില്ല. ഖുർആൻ കൈപ്പിടിച്ചിട്ടാണെങ്കിലും വിരോധമില്ല. ഖുർആൻ ഓടിയിട്ട് പറഞ്ഞാൽ അല്ല ഞാൻ ഈ പറയുന്നത്, പ്രാവിയ നമസ്കാരത്തിലാണ് ഈ പറയുന്നത്. നിങ്ങൾ ഖുർആൻ നോക്കിയിട്ടാണെങ്കിലും വിരോധമില്ല. കൂടുതൽ ചിരിക്കാതെ, കൂടുതൽ പ്രവർത്തിക്കാതെ, കൂടുതൽ ചെലവില്ലാത്ത രൂപത്തിൽ ചെറിയ പോക്കറ്റിൽ വെച്ചിട്ട് അത് പതുക്കെ എടുത്തിട്ട് ഓടുക. എന്നിട്ട് ഓടിക്കഴിഞ്ഞാൽ അടയാളം വെച്ചിട്ട് പോക്കറ്റിലേക്ക് മടക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നമസ്കാരം, പ്രാവിയ നമസ്കാരം, ഖുർആൻ ഓടിയിട്ട് തന്നെ നമസ്കരിക്കാം. ഖുർആൻ അധികരിച്ചിൽ നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി റമദാനിൽ പാടുപെടേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്. അതിന് നമുക്കെല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് വളരെ ചുരുക്കം മാത്രമാണ് ഖുർആനെ കുറിച്ചും റമദാനിൽ ഖുർആനിനോടുള്ള ബന്ധത്തെക്കുറിച്ചും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. വിശദാംശങ്ങൾ അടുത്തതായ ക്ലാസുകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട്. അത് പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമ്മെ
അനുഗ്രഹിക്കുമാറാകട്ടെ.
നാം ഇവിടെ ചർച്ച ചെയ്തു വരുന്ന വിഷയം നമ്മുടെ അനിശ്ചിത നേതാവായ കണ്ണായ കരളായ ഹൃദയമായ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററിയാണ്. നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. ഈ ഹിസ്റ്ററി തുടങ്ങിയിട്ട് ഒരു വർഷവും അഞ്ച് മാസവും ആയി ഏകദേശം. ഈ ഒരു വർഷവും അഞ്ച് മാസവും മുമ്പ് നാം ആരംഭിച്ചതായ നബി ഹിസ്റ്ററിയിൽ നിന്നിട്ട് നബിയുടെ ജനനത്തിലേക്ക് നാം എത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ശേഷം നബിയുടെ മരകുടിയും അതുപോലെ അതിനുശേഷമുള്ളതായ ചെറിയ ചില മേഖലകൾ മാത്രം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തെ കുറിച്ചാണ്. ഞാൻ കല്യാണം എന്ന് പറയുമ്പോൾ ഇസ്ലാം നബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ളതായ സംഭവമായതുകൊണ്ട് വിശദീകരിച്ച് അതിൽ നമുക്ക് പറയാൻ തെളിവുകൾ ലഭിക്കുന്നതല്ല. നബി പറഞ്ഞത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് വന്നതായ വേഴ്ചകളും വാക്കുകളും അല്ലാതെ ഹിസ്റ്ററി ഗ്രന്ഥങ്ങളിലൂടെ വന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഊഹാപോഹങ്ങളായി മാറുകയാണ് ചെയ്യുക. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ നൂറേ നൂറിലാണെന്ന് പറയാൻ പറ്റുന്നതല്ല. അത് ഇസ്രായേലികളിലൂടെ വന്നതാണെങ്കിൽ അതും വിശ്വാസപരമായ കാര്യങ്ങളല്ലെങ്കിലും അത് നമ്മുടെ മതത്തോട് എതിർക്കപ്പെടേണ്ട കാര്യമല്ലെങ്കിലും അംഗീകരിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് നാം പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം.
സന്ദർഭത്തിൽ മക്കയിൽ നിന്നിട്ട്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പലവിധ ബന്ധങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഹലീമയുടെ ഹലീമത്ത് സാജിയ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലുള്ള ജീവിതങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കീഴിലായി, പിന്നെ അബൂതാലിബിന്റെ കീഴിലായി. അബൂതാലിബിന്റെ കീഴിലുള്ള സമയത്ത് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഷാമിലേക്ക് പോയി. ഇതൊക്കെ കേട്ടില്ലേ? കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോയ സമയത്ത് അവിടെ അത്ഭുത സംഭവങ്ങളുണ്ടായി. പെട്ടെന്ന് മടക്കാൻ വേണ്ടി ഓർഡർ വന്നതും നാം കേട്ടു. തഹീറ എന്ന് പറയുന്നതായ പുരോഹിതൻ അവിടെ നിന്ന് ഇദ്ദേഹം നബിയാണെന്ന് പറഞ്ഞു, ഭാവിയിൽ നബിയാവാൻ പോകുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു, ഇദ്ദേഹത്തെ സംരക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് എടുത്തു അബൂതാലിബ്. അങ്ങനെ മകനെ പെട്ടെന്ന് എടുത്തു മടക്കി. അങ്ങനെ നബിഗുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശേഷിക്കുന്ന ജീവിതം ആട്ടിടനായിട്ട് എന്ന് പറഞ്ഞ ആട് മേയിക്കുന്ന ആളായിട്ട് ജീവിച്ചു എന്ന് നാം പഠിച്ചിരുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നാം കേട്ടതാണ് എന്ത്? എല്ലാ നബിമാരും ആട് മേയിക്കാറുണ്ടായിരുന്നു.
ഞാനും ആടിനെ ലയിച്ചിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടിരിക്കുകയാണ്, തങ്ങൾ കൃഷിസ്ഥലങ്ങളുടെ കൃഷിസ്ഥലത്തുള്ളതായ പല സിഫത്തുകളെ പറഞ്ഞപ്പോൾ സഹാബാക്കൾ നിങ്ങൾക്ക് എങ്ങനെയാണ് റസൂലിനെ അറിഞ്ഞെന്ന് ചോദിച്ചതാണ്. അത്ഭുതത്തിൽ ഏത് വെയിൽ തട്ടിയതായ കൃഷി കൂടുതൽ പച്ച ഉണ്ടായിരിക്കും, പച്ച പിടിക്കുകയില്ല വെയിൽ തട്ടിയില്ലെങ്കിൽ എന്ന് റസൂൽ പറയുകയും അതുപോലെ മറു വഹറാന്ന് സ്ഥലമുണ്ട് ജുഹാൻ കഴിഞ്ഞതിന് ശേഷം മദീന റോഡിൽ കൂടി നമ്മൾ മദീനയുടെ മക്കയിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ, ആ റോഡിലേക്ക് പോയിട്ട് 100 കിലോമീറ്റർ മക്കയിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കേറ്റം പിന്നെ ഇറക്കമുണ്ട്, ഓർക്കുന്നുണ്ടായിരിക്കും. ആ ഇറക്കം കഴിഞ്ഞാൽ അവിടെയുള്ള മരുഭൂമി ഉണ്ടല്ലോ, ആ ഭാഗത്തെ മറു ബഹ്റാൻ സ്ഥലമുണ്ട്. കണ്ടും അതേ പേരാണ്, ഇന്നും അതേ പേരിൽ അറിയപ്പെടുന്നുണ്ട് ആ സ്ഥലം. മറു ബഹ്റാനിലേക്ക് ഒരു അവസരം ആടിലേക്ക് എത്തിയിരുന്നു, ആടിനെ ജയിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിരുന്നു സംഭവം ബുഖാരിയിലാണ്. അങ്ങനെ ആ സന്ദർഭത്തിൽ അവിടെ ഈ അറാഖിന്റെ വൃക്ഷങ്ങളുണ്ട്, കൂടെയുള്ള സഹാബാക്കൾ നിന്നിട്ട് കൂടെയുള്ള കൂട്ടുകാരിൽ നിന്നിട്ട് ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം നുബുവത്തിന് മുമ്പല്ല ശേഷമാണ്. ഞാനീ പറയുന്ന സംഭവം ബുഖാരിയിലുള്ള സംഭവം ശേഷമാണ്. ഏത് ഈ അറാഖ് മരത്തിന്റെ പഴത്തെ കുറിച്ച് സംസാരിക്കുന്ന സംഭവം, അറാഖ് മരത്തിലുള്ളതായ പഴത്തെ സഹാബാക്കൾ അന്വേഷിച്ച് പിടിക്കുന്ന കണ്ടപ്പോൾ ശരി പറയുകയുണ്ടായി. അറാഖ് മരം
പറഞ്ഞില്ലേ,
ഇവിടുന്ന് ഞങ്ങള് നമ്മൾ മക്കയിലേക്ക് പോകുമ്പോൾ ഓവർ പിടിച്ചു നിന്നിട്ട് ഈസാ എന്ന ഇത് കാണാം, അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ലീസൊന്നും കാണാം, ലീസിലേക്ക് അവിടുന്ന് റൂട്ടുണ്ട്. ആ ലീസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും വലത് ഭാഗത്തും കടലാണ്, ഇടത് ഭാഗത്ത് കൃഷികളാണ്, പച്ച പിടിച്ച സ്ഥലങ്ങളാണ്. ആ പച്ച പിടിച്ച ഭൂമി എല്ലാം മിക്കവാറും കാണുന്നത് അറാഖ് മരങ്ങളാണ്. ഏറ്റവും കൂടുതൽ ലീസിലാണത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള എന്ന് പറയുന്ന പട്ടണത്തിൽ, അതിനുശേഷം പിന്നെ ജീസാൻ നജ്റാൻ ആ ഭാഗത്തൊക്കെ കൂടുതലുള്ളത് എന്താണ്, വൃക്ഷമാണ് ഈ അറാഖ് എന്ന് പറയുന്ന ലഭുകാലയങ്ങളൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതായിരുന്നു. അതിന് വലിയ പ്രാധാന്യമുണ്ട്. നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു അമേരിക്കക്കാരൻ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ട് അവസാനം മുസ്ലിമായിരുന്നു, അതിനെക്കുറിച്ച് പഠനം നടത്തി, 10-60 വിശേഷതകൾ അദ്ദേഹം കണ്ടു. സോറി, അമേരിക്കക്കാരന്റെ ജന്മകാരനാണെന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും ഇരിക്കട്ടെ, അദ്ദേഹം പുസ്തകം തന്നെ എഴുതി, 60 പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകൾ ഈ സയൻസ് പഠിക്കാത്ത, സയൻസിനെ കുറിച്ച് വിശദീകരണങ്ങൾ നൽകപ്പെടാത്തതായ കാലഘട്ടത്തിൽ മുഹമ്മദിന് മരുഭൂമിയിൽ ജീവിച്ചതായ ആചാര്യനായി ജീവിച്ച വ്യക്തിക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിച്ചത് അദ്ദേഹം ദൈവദൂതൻ അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ റിസർച്ച് നടത്തിയ മനുഷ്യൻ മുസ്ലിമായിരുന്നു എന്നതാണ് ആ പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രസിദ്ധിക്കാനുള്ള ചാൻസ് നമുക്ക് വേറെ ആധുനിക രൂപത്തിലുള്ളതായ പേശവും കിട്ടിയിട്ടില്ലെങ്കിലും വളരെ ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഈ അറാഖ്. അറാഖിനുള്ള ഒന്നാമത്തെ പ്രത്യേകത, പെട്ടെന്ന് അതിന്റെ സ്മെല്ലിലൂടെ നമ്മുടെ തൊള്ളയിലുള്ള എല്ലാ സ്മെല്ലും മാറ്റി. പരിശോധിച്ച് നോക്കുക, നമ്മുടെ തൊള്ളക്കകത്തുള്ള സർവ്വ സ്മെല്ലും എന്ത് ചെയ്യും? അറാഖിന്റെ പ്രത്യേകത ഏത് താമസം കിട്ടുകയില്ല ആ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, ചിലവരൊക്കെ കഴിഞ്ഞതായിട്ടുള്ള നടക്കാം പറഞ്ഞ് നടക്കാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് അതിന്റെ നേരെ അറിയാത്തതുകൊണ്ടാണ് അന്നാസു അദാ ഉമാജഹിലു എന്നാണ് അറബി പഴമൊഴി. അന്നാസു അദാ ഉമാജഹിലു, അറിവില്ലാത്തതിനോട് എതിർപ്പ്, അറിവില്ലാത്തതിനോട് വിമർശനം. എന്തിൽ നമുക്ക് അറിയില്ല അതിനോട് നമുക്ക് വിമർശനം എന്നാണ്. ഇത് മനുഷ്യ സ്വഭാവമാണ്. നമുക്കൊരു സംഗതിയിൽ പരിചയമില്ലെങ്കിൽ ആ പരിചയമില്ലാത്തതിനോട് നമുക്ക് എപ്പോഴും എതിർപ്പായിരിക്കും. പരിചയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. മരത്തിന് എന്തുണ്ട്?
ഉമ്മയുടെ വർത്തമാനമാണ് നമ്മുടെ
ചെറിയ
വാർത്തയാണ്,
ചെറിയ സാധനമാണ്.
ആ സ്ത്രീ
അത് എരിവുള്ളതുമാണ്, പക്ഷെ അതിൽ രസമുള്ളതും കാറ്റുള്ളതും കറുത്തതാണ്. അത് ഗുരുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയുള്ളൂ. തങ്ങൾ കൂട്ടുകാരോട് പറയുകയുണ്ടായി, നിങ്ങൾ എടുത്തത് ശരിയല്ല, നിങ്ങൾ തെരഞ്ഞുപിടിച്ചത് ശരിയല്ല, മറിച്ച് കറുത്തത് നോക്കിയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്, പറിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതും. ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ ആചടിയനായിരുന്നു റസൂലെ, ആചടിയന്മാരാണല്ലോ ഈ ഭാഗത്തേക്ക് എത്താം, അവർക്കാണല്ലോ ഇത്തരം കാര്യങ്ങൾ അറിയാം. അപ്പോൾ റസൂൽ തങ്ങൾ ഇച്ചിരി പറഞ്ഞു കൊടുത്തു, എന്റെ ജീവിതത്തിൽ ഇത്ര കാലം ഞാൻ ആചടിയനായിരുന്നു, നബിമാരെല്ലാം ആചടിയന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം അധ്വാനിച്ചിട്ട് ജീവിക്കുക എന്ന പദ്ധതി പണ്ടേ നബിമാർക്കുള്ളതാണ്. അതാണ് ഉമ്മത്തികൾക്ക് നബിമാർ പഠിപ്പിച്ചതും, കൈനീട്ടുക, തെരുവെടുക്കുക, അങ്ങനെയുള്ള പദ്ധതി ഒതുക്കി ജീവിക്കുക. ഈ പദ്ധതി ഒന്നും നബിമാർ ചെയ്യാറില്ല ഇല്ല എന്നുള്ളതാണ്, നബിമാർ ഇഷ്ടപ്പെടാത്തതായ കാര്യമാണ് എന്ന് നബിഗുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാറായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ കാലഘട്ടത്തിൽ ആചടിയനായിട്ട് ജീവിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ആടുകളെ എല്ലാം മേയ്ക്കാറുണ്ടായിരുന്നത്, അറബികളുടെ ആടുകളെ മേയിച്ചിട്ട് അതിന്റെ
ശമ്പളം വാങ്ങുന്ന ആളായിരുന്നു എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം സഹീഹായ ഹദീസിലുള്ളതാണ്.
മഴയ്ക്ക് വേണ്ടിയിട്ട്
പക്ഷേ അള്ളാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ റുബൂത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ സത്യസന്ധനായി ജീവിച്ചതുകൊണ്ട് വിശ്വസ്തനായി ജീവിച്ചതുകൊണ്ട് ജനങ്ങൾ അമീൻ എന്ന് പേര് വെച്ചു
തെരഞ്ഞെടുക്കും.
ഈ പേരും അള്ളാഹു അലൈഹി വസല്ലങ്ങൾക്ക് കിട്ടി എന്ന് കേട്ടപ്പോൾ അറബികളുടെ ഇടയിൽ ഖുറൈശികളുടെ ഇടയിലെല്ലാം എന്ത് ബഹുമതികൾ പറയാനുണ്ടെങ്കിലും ഈ അവകാശം പറയുന്ന കാര്യത്തിലൊക്കെ പിന്നിലാണ് അവർ. ആരെ ഖുറൈശികളും അതുപോലെ തന്നെ ഇസ്ലാമിന് മുമ്പാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവകാശത്തിന്റെ കാര്യത്തിൽ വഞ്ചിക്കുക, അതുപോലെ തന്നെ കക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരെ പേര് കേട്ടവരാണ്. അതുകൊണ്ട് ആരെയും വിശ്വസിച്ചിട്ട് കാറ്റ് കൊടുക്കാൻ പറ്റുന്നവർ വളരെ കുറവാണ്.
അപ്പൊ
കാലഘട്ടത്തിൽ വിശ്വസിച്ച് കാറ്റ് കൊടുക്കാനുള്ള ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ പരാവസരത്തിൽ ഖദീജ എന്ന് കുലീനയായ സ്ത്രീയാണ്. എവിടെ? മക്കയിൽ. കുലീനയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ പേരെടുത്ത തറവാട്ടാണ്. തറവാട്ടാണ് ഖുറൈശ് വംശത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതുപോലെ തന്നെ അതിനും പുറമെ നേതാവിന്റെ മകളാണ്. അതിനു പുറമെ അവര് സ്വന്തം വലിയ സമ്പത്തിന്റെ ഉടനെയാണ്. എത്രത്തോളം ഷാമിലേക്ക് ഖദീജയുടെ കാലഘട്ടത്തിൽ അറബികളുടെ ചരക്ക് വരികയാണെങ്കിൽ 10-9% ഖദീജന്റെ ആയിരിക്കും, 1% ബാക്കിയുള്ള അറബികളുടെ കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ എത്ര വലിയ കൊടിച്ചരക്കാറ്റിയാണെന്ന് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഖദീജ ഒരവസരത്തിൽ ചരക്കുമായിട്ട് ഇത് ആൾക്കാരെ അയക്കാൻ വേണ്ടിയിട്ട് ജോലിക്കാരുടെ ആവശ്യമുണ്ട് എന്നൊക്കെ പരസ്യം ചെയ്യാറുണ്ടല്ലോ. എന്ന മാതിരിയിൽ മുപ്പത്തി പരസ്യം ചെയ്യുന്നതിന് പകരം അന്വേഷിക്കാൻ ചേടിമാരെ വിട്ടു. എന്തിനെ ശരിക്കും വിശുദ്ധരായ യുവാക്കളെ കിട്ടണമെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് പലരും റിപ്പോർട്ട് കൊടുത്തത് ഒരാളെ കുറിച്ച് മാത്രമാണ്. അയാളായിരുന്നു നമ്മുടെ അനിശ്ചിത നേതാവായ കണ്ണായ കരളായ ഹൃദയമായ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് വിശ്വസ്തനാണെന്ന് എല്ലാവരും പറയുന്നത് പോലെ തന്നെയാണ്. അക്ഷരത്തിലും അർത്ഥത്തിലും അദ്ദേഹം വിശ്വസ്തൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ, എന്നാലും ഞാൻ ഒന്നാമത് മൂപ്പനെ പരിശോധിക്കലായി, രണ്ടാമത് നമ്മുടെ കച്ചവടത്തിൽ വിജയം കിട്ടാൻ പ്രതീക്ഷയോടുകൂടി സുരക്ഷിതത്വമുള്ള കയ്യിലേൽപ്പിച്ചു കൊടുക്കലുമായി എന്ന് മനസ്സിലാക്കിയിട്ട് മുഹമ്മദിനെ വിളിക്കാനാക്കുകയും ക്ഷണിക്കുകയും മുഹമ്മദിനോട് ഞാൻ ഇത്ര സമ്പത്ത് നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്, നീ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് മൈത്രയുടെ കൂടെ പോവുക. മൂപ്പത്തിയുടെ അടിമയാണ് മൈത്രന്റെ കൂടെ ഷാമിലേക്ക് അയച്ചു. നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈത്രയോട് കൂടി പോയതായ ആ വർഷം ഏകദേശം നബിയുടെ 25-ാമത്തെ വയസ്സിലായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 25-ാമത്തെ വയസ്സിൽ ഷാമിലേക്ക് വീണ്ടും ഇതാ ഒരു പോക്ക് പോകുന്നു. ആ പോക്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈത്രയോട് കൂടി പോകുമ്പോൾ വഴിമധ്യേ വെച്ചിട്ട് പല അത്ഭുതങ്ങളും കണ്ടു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഹദീസുകളിലെല്ലാം നമ്മളങ്ങനെ തന്നെ പറയാറുണ്ട് കേട്ടോ.
തന്നെ പഠിക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെയല്ലാതെ വളഞ്ഞു തിരിഞ്ഞു റൂട്ട് അംഗീകരിക്കാൻ പാടില്ല എന്ന് നാം ഇവിടെ
ചരിത്ര ഗ്രന്ഥങ്ങളിൽ.
അതെന്താണ്?
അതിൽപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെയിലുള്ളതായ വേളകളിലെത്തുമ്പോൾ നബിക്ക് തണലുണ്ടായിരുന്നു. നബിക്ക് തണലിലൂടെ മേഘത്തിലൂടെ തണലുണ്ടാവാറുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഷാമിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള പുരോഹിതന്മാരുന്നിട്ട് ഒരു മഹാവ്യക്തി പുരോഹിതന്മാരാകുന്ന ക്രിസ്തീയ പുരോഹിതന്മാരുന്നിട്ട് ഒരു മഹാവ്യക്തി നബിയുടെ വൃക്ഷത്തിന്റെ താഴ്വരയിൽ വിശ്രമിച്ചപ്പോൾ ആ വ്യക്തി വന്നിട്ട് മൈത്രയോട് ചോദിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തെ അദ്ദേഹത്തിന്റെ 12 വാല്യമുള്ള അൽ വിദായ വൽ നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് കാണാം. അവർക്ക് മുമ്പ് ഇബ്നു ഇസ്ഹാഖും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാത്മാക്കളുമാണ്. എന്താണ് ഈ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ കൂടെയുള്ള മൈത്രയെ വിളിച്ചിട്ട് ആ പുരോഹിതൻ ചോദിച്ചു, ആരാണായിരിക്കുന്നത്? അറബികളിൽപ്പെട്ട ഖുറൈശി യുവാവാണെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? എന്നാൽ അവിടെ ഇരിക്കുന്ന വ്യക്തി എന്റെ വിശ്വാസത്തിൽ ഒരു നബിയാവാൻ ചാൻസ് ഉള്ള വ്യക്തിയാണെന്ന് ആ പുരോഹിതൻ പറയുകയുണ്ടായി. കാരണം ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ പ്രത്യേകതകളെല്ലാം. ആ പ്രത്യേകത ഈ വ്യക്തിയാണ് ഞങ്ങൾ കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നും ചരിത്രത്തിലുണ്ട്. എന്നിട്ട് മൈത്ര കച്ചവടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് നടന്ന കച്ചവടത്തിൽ മുമ്പ് കാണാത്തതായ ഒരു കാഴ്ച കണ്ടത്. അതെന്താണ്? മുമ്പൊക്കെ കിട്ടിയിരുന്നത് ഒന്നിന് പത്താണെങ്കിൽ റസൂലിന്റെ കൂടെ ചരക്കയച്ചിട്ട് മടക്കി വന്ന് മടങ്ങി വന്ന് നോക്കുമ്പോൾ ഒന്നിന് 70, 80, 100 ലാഭം. ലാഭം ഇരട്ടി കിരട്ടി ലാഭം കച്ചവടത്തിൽ, ബിസിനസിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബിസിനസ്സിൽ ചെയ്യാനുള്ള കഴിവും കൽപ്പും കൂടുതൽ ഉള്ളത് കൊണ്ടോ ആണ് എന്നും പറയാം. അതിനും പറഞ്ഞ റസൂലിന്റെ ബദൽ അള്ളാഹു നൽകിയ ബർക്കത്താണ്, അള്ളാഹു റസൂൽ നൽകിയതായ ബദൽ ബർക്കത്താണ്. ആ ബർക്കത്തിലൂടെ ഖദീജയുടെ സമ്പത്ത് പുരോഗതി ഉണ്ടായി. അങ്ങനെ ബൈസറത്ത് വന്ന ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ അയച്ചതായ മുഹമ്മദ് ബിൻ അബ്ദുല്ലയ്ക്ക് പല പല അത്ഭുത സംഭവങ്ങളും വഴിയുണ്ടായി എന്ന്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ഇത് കേട്ടപ്പോൾ ഖദീജ മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചു പോയ വിധവയ, പക്ഷേ ഖദീജയെ കെട്ടാൻ പറ്റുന്ന യുവാക്കൾ മക്കയിലില്ല. പലർക്കും ആഗ്രഹമുണ്ട്, ആരെയും ഖദീജ സ്വീകരിക്കാറില്ല. എന്തുകൊണ്ടായിരുന്നു? ഖദീജയോട് യോജിച്ചു വരുന്നില്ല. ഒന്നാമത് ഭംഗിയുള്ളവരാണ്, രണ്ടാമത് പേരെടുത്ത തറവാട്ടുകാരിയാണ്, മൂന്നാമത് അന്തത്തിൽ അവരെ മികച്ചു നിൽക്കുന്നതായ പെണ്ണ് അവിടെയില്ല. അപ്പോൾ ഏത് തലക്കും അറബികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയെല്ലാം ഒത്തുകിട്ടിയ പെണ്ണ് അവിടെ കാണുകയില്ല. അങ്ങനെയുള്ള പെണ്ണിന് ഒത്തുകിട്ടിയ പുരുഷൻ അവിടെ ഇല്ലായിരുന്നു. പലരും വന്ന് പറഞ്ഞു നോക്കി, ഈ പേരെടുത്തതായ കുറേക്ക് തലവന്മാർ വന്നിട്ട് ആവശ്യപ്പെട്ട് നോക്കിയിരുന്നു, സ്വീകരിച്ചിരുന്നില്ല ഖദീജ. ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ മുഹമ്മദ് ബിൻ അബ്ദുല്ല കച്ചവടം കഴിഞ്ഞിട്ട് വന്നപ്പോൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം കഴിഞ്ഞിട്ട് വന്നപ്പോൾ കൈസറയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് വിശ്വസ്തരാണെന്ന് മനസ്സിലായി. എനിക്ക് ആകപ്പാട് കുറവുള്ളത്, ഞാൻ എത്രയും വലിയ കോടിക്കണക്കിൽ സമ്പത്തിന്റെ ഉടമയായതോടുകൂടി ഇതിന്റെ സംരക്ഷണത്തിന് എന്റെ കൂടെ താങ്ങായി തണലായി നിഴലായിട്ട് പുരുഷനുണ്ടായെന്നതാണ്. അതുകൊണ്ട് വിശ്വസ്തനായ പുരുഷൻ എനിക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു, ഇവനാണ് എനിക്ക് വേണ്ടതെന്ന് ഖദീജ തീരുമാനിച്ചുകൊണ്ട് ഖദീജ പിന്നെയോ പരലോകം വളഞ്ഞ രൂപത്തിൽ കൂടി വളഞ്ഞ വഴിയിലൂടെ റിപ്പോർട്ട് ചെയ്യുകയാണ് മുഹമ്മദ് നബിയല്ലാത്ത.
അവർക്ക് സലാം പറയാൻ വേണ്ടിയാണ് അവരിലേക്ക് ചെല്ലേണ്ടത് എന്നല്ല,
അവിടെ
വളഞ്ഞു തിരിഞ്ഞ മാർഗങ്ങൾ
എന്ന
പേരിയില്ല. അത്
ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലെ ഈ ഒരു കാര്യം ചെയ്യണം, മുഹമ്മദ് ഈ വാർത്ത എന്താണത്, ഞാൻ മുഹമ്മദിനെ കല്യാണം കഴിക്കാൻ ഞാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന വാർത്ത എത്തിച്ചു കൊടുക്കണമെന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് റിപ്പോർട്ട് റസൂലുള്ളാഹി അടുക്കലേക്ക് എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോട്, അമ്മാമന്മാരോട്, കൊള്ളുന്നവരോട്, തലമുതിർന്നവരോട്, തറവാട്ട് മുമ്പന്മാരോട് എല്ലാം അഭിപ്രായം ആരാഞ്ഞപ്പോൾ എല്ലാവർക്കും ഖദീജയെ പരിചയമുണ്ട്. ആരെങ്കിലും ഖദീജയെ തള്ളുമോ? എല്ലാവർക്കും വേണോ ആഗ്രഹമുള്ളതാണ് ഖദീജ. പിന്നെന്തോ ഖദീജയെ തള്ളുക, അതുകൊണ്ട് ആ പ്രശ്നം തന്നെ ഉടൻ നിൽക്കുന്നില്ല. പെട്ടെന്ന് എല്ലാവരും അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടു പറയാൻ പോവുകയാണെന്ന് തീരുമാനിക്കുക തന്നെ ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട മുലകുടി ബന്ധത്തിൽ ജേഷനും നബിയുടെ അറേപ്പിയുമായ ഹംസ റളിയല്ലാഹു തആല അൻഹു അതാ പോകുന്നു ഹുവൈലിദിന്റെ അടുക്കലേക്ക്. ഹുവൈലിദ് ബിൻ അസദ് എന്നാണ് ഖദീജയുടെ വാപ്പയുടെ പേര്. ഹുവൈലിദിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഹുവൈലിദിനോട് പറയുന്നു, ഞാൻ ആറ്റിൻ കുടുംബത്തലവൻ. ആറ്റിൻ കുടുംബം പേരെടുത്ത കുടുംബമാണ്, ഖുറൈശി വംശത്തിൽ ഏറ്റവും പേരെടുത്ത കുടുംബം ആറ്റിമാണ്. ആറ്റിൻ കുടുംബ തലവനാണ്, ഞങ്ങളുടെ മകൻ മുഹമ്മദിന് വേണ്ടി നിങ്ങളുടെ മകൾ ഖദീജയെ കല്യാണം കഴിക്കാൻ വേണ്ടി കെട്ടു പറഞ്ഞുകൊണ്ടാണ്, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയുകയും അപ്പോൾ ഖദീജയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവരെ സമ്മതിക്കുകയും ചെയ്തതനുസരിച്ചിട്ട് അവരുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്നാണ് ചരിത്രത്തിൽ
കാണുന്നത്. പറയാറുള്ളത്
ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മഷ്ഹൂറായ അഭിപ്രായം അനുസരിച്ചിട്ട്, സുഹൃത്തുള്ള അഭിപ്രായം അനുസരിച്ചിട്ട് 40 വയസ്സും 30 പറഞ്ഞവരുണ്ട്. റസൂലിന്റെ വയസ്സ് തന്നെയാണെന്ന് പറഞ്ഞവരുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്, ഏകീകരിക്കപ്പെട്ടതെന്നല്ല. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന്, സുഹൃത്തല്ല എന്ന് പറഞ്ഞ മറ്റൊന്ന്. സുഹൃത്ത് എന്ന് പറഞ്ഞ ജനങ്ങളെടുക്കൽ പരസ്യപ്പെട്ടതെന്താണ്, 40 വയസ്സാണ് ഖദീജക്ക് എന്നുള്ളതാണ്. പക്ഷെ അത് ഏക അഭിപ്രായമല്ല, അല്ല 30 25 എന്ന അഭിപ്രായവും കൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ആ സമയത്തുള്ളവർ
നമ്മുടെ ഇമാമികൾ പറഞ്ഞിട്ടുള്ളത്. പരിശോധിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ എട്ട് ബാല്യമുള്ള ഇബ്നു അബി ഹാത്തമിന്റെ ഗ്രന്ഥവും അതുപോലെ തന്നെ ഒൻപത് ബാല്യമുള്ളതായ ഇബ്നു ഹിബ്ബാന്റെ ഗ്രന്ഥവും മദീനയിലുള്ളതായ ലൈബ്രറികളിലെല്ലാം കിട്ടാം. അത് കിട്ടുന്നുണ്ട്. അതിൽ ആരാണ് യൂസുഫ് എന്നത് പരിശോധിച്ചാൽ ആ യൂസുഫ് ജിൻബിയുഫ് ആണ്. ജിൻബിയുഫ് എന്ന് പറഞ്ഞാൽ ഗോർബഷോപ്പിന്റെ അനുജൻ. അറിയില്ലേ ഗോർബഷോപ്പ് എന്ന് പറഞ്ഞാറില്ലേ ആരാണ്? റഷ്യയിൽ അള്ളാഹ് ഇല്ല എന്ന് പറയുന്ന ആളുടെ അനുജൻ ജിൻബിയുഫ് എന്നാണ് ഇബാനികൾ പറയാണ്. ഇബ്നു അബി ഹാത്തിമും ഇബ്നു ഹിബ്ബാനും പറഞ്ഞിരിക്കുന്നത് ജിൻബിയുഫ് ആണ്. ജിൻബിയുഫ് മതം പൊക്കിയവൻ. മതം പൊക്കിയവർക്കാണ് പറയുന്നത് റസൂലുള്ളാഹിന്റെ ഖബറിന് മുമ്പിൽ വന്നിട്ട് റസൂലേ മഴയില്ല എന്ന് ഉമറുൽ ഖത്താബിന്റെ കാലത്തിൽ പറഞ്ഞ വ്യക്തി സഹാബിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കേസറ്റിക്കാരൻ കൃത്രിമം ചെയ്യുന്നുണ്ട്. വീണ്ടും പോയിട്ട് നിങ്ങൾ കേൾക്കുക എന്നാ കൃത്രിമം മനസ്സിലാക്കാം. എന്താണത്? അദ്ദേഹം ഇദ്ദേഹം സഹാബിയാണെന്ന് പറഞ്ഞതാരാണെന്ന് പറയുന്നില്ല. പക്ഷേ ആ സഹാബിയ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ സഹാബിയുടെ മഹാനാണെന്നിട്ട് ആ സഹാബി ഇങ്ങനെ പൊക്കുക. സഹാബി വലിയ ആൾ തന്നെയാണ്. പക്ഷെ ഈ സഹാബി ആ സഹാബി ആണെന്ന് പറഞ്ഞാവില്ലല്ലോ. അവനാണ് പടകള്ളൻ, അവനാണ് നീശ്വരവാദി, അവനാണ് ജിൻബിയുഫ്. പക്ഷെ സഹാബിക്കൊരു തകരാറില്ല. പക്ഷെ കേൾക്കുന്ന ആൾ അല്ലാഹ് ഇത്ര വലിയൊരു സഹാബി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ പോയിട്ട് പറഞ്ഞതിനെയാണോ ഇവര് ഗണിക്കുന്നത് എന്ന് തോന്നിപ്പോകും കേൾക്കുന്ന ആൾ. അങ്ങനെയാണ് കൃത്രിമം അവർ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അല്ല മൗലവി അതല്ല ശരിയെന്ന് പറയാൻ നമ്മുടെ മുമ്പിലേക്ക് ആരും വരാത്തത് നാം 20 കൊല്ലം വെല്ലുവിളിച്ചിട്ട്. എന്താണ് കൃത്രിമമാണിതൊക്കെ? കൃത്രിമം വെളിപ്പെട്ടു പോകുമല്ലോ വന്ന് സംസാരിക്കുകയാണെങ്കിൽ നേരിട്ട്. അതുകൊണ്ട് നിങ്ങൾ സത്യം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള സംഭവം പറയുമ്പോൾ അഥവാ അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചിട്ട് അള്ളാഹിനോട് ചോദിച്ചിരുന്നു, ഇന്നും നമുക്ക് എന്ത് ചെയ്യാം? മഹാത്മാക്കളോട് പോയിട്ട് നാം മഹാത്മാക്കളാണെന്ന് മനസ്സിലാക്കുന്ന ആ ദുആക്കുത്രം കിട്ടുമെന്ന് നമുക്ക് ബോധമുള്ള ആൾക്കാരോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാം. അതുപോലെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയും പറയാം. അതൊന്നും ഇസ്ലാം എതിർക്കുന്ന കാര്യം അല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബർക്കത്തുണ്ട് എന്നതൊക്കെ ഒറിജിനൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉടമകൾ സ്ഥാപിക്കുന്നതായ യാഥാർത്ഥ്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കണ്ടത് എന്ത്? ഉമ്മു മുഹമ്മദിന്റെ വീട്ടിലുണ്ടായിരുന്നതായ ബർക്കത്തും അതുപോലെ തന്നെ ഈ ഹലീമയുടെ വീട്ടിലുണ്ടായിരുന്നതായ ബർക്കത്തും. അബ്ദുല്ലാഹിബ്നുൽ ഹാരിസ് റസൂലുള്ളാഹി തങ്ങളുടെ ജേഷ്ഠനാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ നബിഗുനാ